بسم الله الرحمن الرحيم. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا؟ قال إنك لن تستطيع معي صبرا. وكيف تصبر على ما لم تحط به خبرا؟ قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. فانطلقا حتى إذا ركبا في السفينة خرقها. قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. قال ألم أقل إنك لن تستطيع معي صبرا؟ قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس؟ قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. قال ألم أقل لك إنك لن تستطيع معي صبرا؟
بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد. أمرأة كارينيا كلاسلي മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള കണ്ടുമുട്ടലും അതേപോലെ തന്നെ ആ വിഷയത്തിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയ ഏതാനും വചനങ്ങളുമാണ് അവിടെ വിശദീകരിച്ചത്. വഇദ് ഖാല മൂസ അലി ഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി ഔ അംദിയ ഹുഖബ ഫലമ്മ ബലഗ മജ്മഅ ബൈനഹിമ നസിയ ഹൂതഹുമ فاتخذ سبيله في البحر سربا فاتخذ سبيله في البحر سربا بعدين فلما جاوز قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذا أبينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره فاتخذ سبيله في البحر عجبا وما انسانيه الا الشيطان. അവിടെ قال ارايت اذا ابينا الى الصخره فاني نسيت الحوت وما انسانيه الا الشيطان وان اذكره فاتخذ سبيله في البحر عجبا. قال ذلك ما كنا نبغ فارتد على آثارهما قصصا فوجد عبدا من عبادنا آتيناه من لدنا علما فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. هذا هو الأمر الذي يشهد هذا لي نملك رند كاري അതേപോലെ തന്നെ മില്ലതുന്ന ഇൽമ പിന്നെ എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട് അവിടെ. ഒന്ന് വമാ അൻസാനീഹു ഇല്ല ഷൈത്താൻ. വമാ അൻസാനീഹു എന്നാണ് ഇവിടെ ഖിറാഅത്ത്. അൻസാനീഹു വമാ അൻസാനീഹു കഴിഞ്ഞിട്ട് എന്താ പിന്നെ ഇല്ല അല്ലേ? ഇല്ല. സാധാരണ ഈ ദമീർ വരലൊക്കെ ഹി എന്ന രീതിയിലാണ്, ഹി എന്ന രീതിയിലാണ്. ഇവിടെയും ഹഫ്സിന്റെ ഖിറാഅത്ത് ഹഫ്സ് ആസിമിൽ നിന്നുള്ള ഖിറാഅത്തിൽ മാത്രമാണ് വമ അൻസാനീഹു ഇല്ല എന്ന് വന്നത്. അതേസമയം ഹഫ്സ് ആസിമിൽ നിന്നുള്ള ഖിറാഅത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഖിറാഅത്തുകളിലും വമ അൻസാനീഹി ഇല്ല ഷെയ്ത്താൻ എന്നുള്ളത്, വമ അൻസാനീഹി ഇല്ല ഷെയ്ത്താൻ. മനസ്സിലായി? അവിടെ ഇത് ഖിറാഅത്തിൽ ഹു എന്ന് പറഞ്ഞത്, ഹു എന്നുള്ളതിന്റെ അസൽ എന്താണ്? ഹുവ എന്നുള്ളതാണ്. ദമീർ എന്താണ്? ദമീർ ഹുവ എന്നാണ് അല്ലെ, അല്ലെങ്കിൽ ഇയാഹു, ദമീർ ഇയാഹു. ഇയാഹു ഇവിടെ വമ അൻസാനീ എന്നെ മറപ്പിച്ചിട്ടില്ല, ഹു അതിനെ തൊട്ട്. അപ്പൊ അത് പിന്നെ ഇയാഹു എന്നുള്ളതാണ് അതിന്റെ ദമീർ അസിൽ. ഹുവ അല്ല, ഇയാഹു. ശരി, ഇയ കളയും, എന്ത് ചെയ്യുമ്പോ ദമീറിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോ. അപ്പൊ ദമീറിന്റെ അസിൽ എന്താണ്? ഹു എന്നുള്ളതാണ്. അപ്പൊ വമ അൻസാനീഹു എന്ന ഖിറാഅത്തിൽ ദമീറിനെ എന്ത് ചെയ്തു? അതേപോലെ തന്നെ നിലനിർത്തി. അപ്പൊ വമ അൻസാനീഹു എന്ന് പറഞ്ഞാലും വമ അൻസാനീഹി എന്ന് പറഞ്ഞാലും എഴുതില്ല, ഇഷ്കാലില്ല. ഹഫ്സിന്റെ ഖിറാഅത്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് വമ അൻസാനീഹു എല്ലായിടത്തും ഹി എന്ന് കൊണ്ട് പിന്നെ പറയ ഉച്ചരിക്കപ്പെടുന്നതായ ദമീറിനെ എന്തുകൊണ്ട് ഇവിടെ ഹു എന്ന് പറഞ്ഞ് ശേഷിപ്പിച്ചു ഹഫ്സിന്റെ ഖിറാഅത്തിൽ? അതിന് കാരണം ഈ കസ്റുകൾ എല്ലായിടത്തും വന്നതുകൊണ്ടാണ്. വേണ്ട, വമ അൻസാനീ ഹി, പിന്നെ അത് കഴിഞ്ഞിട്ടും ഇ എന്നാണ്. അപ്പൊ അത്ര മൂന്ന് കസർ തുടർച്ചയായിട്ടാണ് വരുന്നത്. ഹി എന്ന് വായിച്ചാൽ ഇവിടെ വമ അൻസാനീഹി എന്ന് വായിച്ചാൽ ഉണ്ടാവും ഒരു കസർ, പിന്നെ കസർ, പിന്നെ കസർ, മൂന്ന് കസർ തുടർച്ചയായിട്ടാണ്. അപ്പൊ അത് കാരണത്താൽ തന്നെ ഉച്ചാരണത്തിന്റെ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹഫ്സിന്റെ ഖിറാഅത്തിൽ വമ അൻസാനീഹു എന്നുള്ളതാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഇഷ്കാല് ഉണ്ടായിരുന്നു, അതെന്താണ്? ഷെയ്ത്താൻ മറപ്പിക്കുന്നതിനെ കുറിച്ച്. മനസ്സിലായി? മനുഷ്യന്മാര് മറക്കും, മനുഷ്യന്മാര് മറക്കും. ഇപ്പൊ ദീ തന്നെ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറന്നതിൽ നീ എന്നെ പിടികൂടരുത്, അല്ലെങ്കിൽ നീ എന്നെ പിന്നെ ശിക്ഷിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അവിടെ നസീത്തു എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഞാൻ മറന്നു. അതേപോലെ തന്നെ പിന്നെ ഈ ആയത്തിന്റെ തൊട്ടു മുമ്പ് എന്താ തൊട്ടു മുമ്പ് പറഞ്ഞത്? നസിയ ഹുതഹുമ നസിയ യൂഷ ഇബ്നൂനും അതേപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയും അവർ രണ്ടുപേരും മറന്നു എന്നാണ്. ഹുതഹുമ അവരുടെ ഭക്ഷണമായിട്ടുള്ള ആ മത്സ്യത്തെ മറന്നു എന്നാണ്. അപ്പൊ മറക്കുക എന്നുള്ളത് ആരിലേക്കാണ് ചേർത്ത്? മറന്നവരിലേക്കാണ് ചേർത്ത്. പക്ഷെ മറപ്പിക്കുക എന്നുള്ള ജോലി ആരിലേക്കാണ് ചേർത്ത്? അത് ഷെയ്ത്താനിലേക്കാണ്. ഷെയ്ത്താന് മറപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ ഇവിടെ ഷെയ്ത്താനിലേക്ക് മറപ്പിക്കലിനെ ചേർത്ത്. നിസിയാനും ഉണ്ട്, ഇൻസാവും ഉണ്ട്. നിസിയാൻ എന്ന് പറഞ്ഞാൽ മറവിയാണ്, മറവി. ആരാണോ മറന്നത് അയാളിലേക്കാണ് മറവിയെ ചേർക്കുക. എന്നാൽ മറപ്പിക്കുക എന്ന് പറഞ്ഞുള്ളൊരു ഏർപ്പാടുണ്ട്. അത് ആരുടെ ഏർപ്പാടാ? അത് ഷെയ്ത്താന്റെ ഏർപ്പാടാണ്. ഇഹത്തിലും പരത്തിലും മനുഷ്യന് ഗുണപ്രദമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ മറപ്പിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഷെയ്ത്താനുള്ളത്. അത് ഷെയ്ത്താൻ വസ്വാസ് സൃഷ്ടിച്ചിട്ടും അതേപോലെ തന്നെ ദുഷിച്ച പ്രേരണകൾ നൽകിയിട്ടും മറ്റ് പല നിലക്കും എന്ത് ചെയ്യും? ഷെയ്ത്താൻ ആ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സംഭവത്തിൽ കാണാൻ സാധിക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ രണ്ട് കുറ്റവാളികളോടൊപ്പം ഉണ്ടായിന്. അപ്പൊ ആ കുറ്റവാളികൾ രണ്ടുപേര് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന് വ്യാഖ്യാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത് രണ്ടാക്കും. ഒരാൾ എന്താണ് അതില് ക്രൂശിക്കപ്പെടും, അങ്ങനെ അയാൾ വധിക്കപ്പെടും. അതാണ് അയാളുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. മറ്റേ വ്യക്തി അപരൻ, അയാൾ രക്ഷപ്പെടും, എന്നിട്ട് അയാൾക്ക് ജോലി എവിടെയായിരിക്കും? രാജകൊട്ടാരത്തിൽ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുക്കുന്ന ജോലിയായിരിക്കും. ഇതാണ് കണ്ട സ്വപ്നം. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ജയിൽ പുള്ളികൾക്ക് രണ്ടുപേർക്കും അവരുടെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച വ്യക്തി ഉണ്ടല്ലോ, രക്ഷപ്പെടുമെന്നറിഞ്ഞ വ്യക്തി, ആ വ്യക്തിയോട് പറഞ്ഞു, ഉസ്കുർനി ഇൻ റബ്ബിക്, നീ കൊട്ടാരത്തിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്നെ കുറിച്ച്, യൂസുഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ അനുസ്മരിക്കണം എന്ന് പറഞ്ഞു. എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു പറഞ്ഞത്? തുടർന്ന് പറഞ്ഞത് ഫഅൻസാഹു ഷൈത്താൻ ദിക്ര റബ്ബിഹി ഫലബിസ ഫിസ്സിജ്നി ബിദഅസിനി ഫഅൻസാഹു ഷൈത്താൻ ദിക്ര റബ്ബിഹി, തന്റെ യജമാനനോട് യൂസുഫിനെ കുറിച്ച് പറയേണ്ടതായ കാര്യം ഫഅൻസാഹു ഷെയ്ത്താൻ, ഷെയ്ത്താൻ അവനെ മറപ്പിച്ചു കളഞ്ഞു. അവൻ മറന്നു എന്നല്ല പറഞ്ഞു, പിന്നെ ഷെയ്ത്താൻ അവനെ മറപ്പിച്ചു കളഞ്ഞു. ഫലബിസ ഫിസ്സിജ്നി ബിദഅസിനീൻ, അത് കാരണത്താൽ തന്നെ വീണ്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കുറെ കാലം കഴിച്ചു കൂട്ടി. ഏതാനും വർഷങ്ങൾ വീണ്ടും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചു കൂട്ടി. അവിടെ കണ്ട ഫഅൻസാഹു ഷെയ്ത്താൻ, ഷെയ്ത്താൻ ആ വ്യക്തിയെ മറപ്പിച്ചു കളഞ്ഞു. ജയിലിൽ നിന്ന് മോചിതനായി രാജകൊട്ടാരത്തിൽ ജോലി കിട്ടിയ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താൻ മറപ്പിച്ചു കളഞ്ഞു. അതേപോലെയാണ് ഇവിടെ പറഞ്ഞത് വമ അൻസാനീഹു, എന്നെ മറപ്പിച്ചിട്ടില്ല, ഇല്ല ഷെയ്ത്താൻ, ഷെയ്ത്താനല്ലാതെ. അപ്പൊ മറപ്പിക്കുക എന്നുള്ള ജോലി ആരുടേതാണ്? അത് ഷെയ്ത്താന്റെ. മനുഷ്യന്മാർ മറക്കും, ഷെയ്ത്താൻ മറപ്പിക്കും. എങ്ങനെയാണ് ഷെയ്ത്താൻ മറപ്പിക്കുക? ഷെയ്ത്താൻ മറപ്പിക്കല് ദുഷ്പ്രേരണകൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ മനുഷ്യന്റെ പിന്നെ ശ്രദ്ധ ആ നല്ല കാര്യത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ഷെയ്ത്താൻ മറവി ഉണ്ടാക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഇവിടെ ഒരു വിഷയം. രണ്ടാമത്തേത് ഫത്തഹദ സബീലഹു ഫിൽ ബഹരി സറബ എന്ന് പറഞ്ഞു. ഒരിക്കൽ സമുദ്രം എന്ത് ചെയ്തു? പിന്നെ മത്സ്യം സമുദ്രത്തിലേക്ക് വീണു, ചാടി. എന്നിട്ട് അതെന്ത് ചെയ്തു? സമുദ്രത്തിൽ ഇങ്ങനെ പോയി പോയി. മത്സ്യം നീന്തിയടത്തുണ്ടല്ലോ, പോയയിടത്ത് സമുദ്രജലം ഉറച്ചു, ഐസായി. ഈ മത്സ്യം പോയയിടം അതെന്തായി? ഒരു ദ്വാരമായിട്ട്, ഹോളായിട്ട് ശേഷിച്ചു. മനസ്സിലായല്ലേ? അതാണ് അതേ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പിന്നെ പറഞ്ഞത്. ഫത്തഹദ സബീലഹു ഫിൽ ബഹരി അജബ എന്ന് പറഞ്ഞത് അത്ഭുതകരമായ വിധം അതിന്റെ മാർഗം സ്വീകരിച്ചു എന്നാണ്. അവിടെ ഹദീസിൽ കാണാം, ഈ സംഭവം വിശദീകരിക്കുന്ന ഹദീസുകളിൽ കാണാം, ആ മത്സ്യത്തിന്റെ പോക്ക് മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് സറമായിരുന്നു, മൂസയെ സംബന്ധിച്ചിടത്തോളവും മൂസയുടെ ഫത ആ വലയക്കാരനുണ്ടല്ലോ, അല്ലെങ്കിൽ ആ യുവാവ് വൃത്യൻ യൂഷാ ബിൻ നൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം അത് അജബായിരുന്നു എന്നാണ്. മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തിന് അതൊരു സറബായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ സഞ്ചാരം അത് മത്സ്യത്തിന് എന്തായി? ഒരു സമുദ്രത്തിൽ ഒരു ഹോളായിട്ട് ശേഷിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അതേപോലെ യൂഷാ ബിൻ നൂനും അതെന്തായി? ഒരു അജബായി എന്ന് പറഞ്ഞാൽ അവർക്കൊരു അത്ഭുത ദൃഷ്ടാന്തമായി അത് ശേഷിച്ചു എന്നുള്ളതാണ് അവിടെ ഹദീസിൽ വന്നിട്ടുള്ളത്. അതായത് ആയത്ത് രണ്ട് നിലക്കും രണ്ട് പ്രാവശ്യം എന്ത് ചെയ്ത് ഈ ആയത്ത് വന്നു ഇതേപോലെ. ഫത്തഹദ സബീലഹു, മത്സ്യം അതിന്റെ മാർഗം സ്വീകരിച്ചു, ഫിൽ ബഹർ സമുദ്രത്തിൽ, സറബ എന്നൊരിക്കൽ പറഞ്ഞു, പിന്നെ ഫത്തഹദ സബീലഹു ഫിൽ ബഹരി അജബ എന്ന് പറഞ്ഞു. ഓരോരുത്തർ സറബൻ എന്നും ഓരോരുത്തർ അജബൻ എന്നും. സറബ ആയത് മത്സ്യത്തിനാണ്, അജബ ആയത് ആർക്കാണ്? മൂസാക്കും യൂഷാനുമാണ്. അവർക്കൊരു അത്ഭുത പിന്നെ കാര്യമായിരുന്നു ഈ മത്സ്യത്തിന്റെ പോക്ക് എന്നുള്ളതാണ് അവിടെ ബുഖാരിയിൽ വന്ന ഹദീസ് ഉള്ളത്. നമുക്ക് വിട്ടുപോയി. പിന്നെ ഈ മില്ലദുന്ന ഇൽമ, ലദുന്നിയായ ഇൽം, ഇത് പിന്നെ സൂഫികളും അതേപോലെ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ഈ മില്ലദുന്ന ഇൽമ എന്നുള്ളതിനെ മനസ്സിലാക്കിയത് രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ്. സൂഫികൾ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം നടത്തിയ ഒരു സംഭവമാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം. അതുകൊണ്ട് തന്നെ ഇവര് ഖിദറിനെ വലിയായിട്ടാണ് വിശദീകരിക്കുക. വലിയായിട്ട്, വലിയ ആക്കാൻ വേണ്ടിയിട്ട് കണിഞ്ഞ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതായ പരിശ്രമങ്ങൾ സൂഫികൾ നടത്തിയിട്ടുണ്ട്. കാരണം വലിയാണെന്ന് വരണം, അപ്പോഴാണ് അവർക്ക് അവരുടെ എല്ലാ ചെയ്തികൾക്കും അവർക്ക് തെളിവുണ്ടാക്കാൻ പറ്റുള്ളൂ. സൂഫികളെ സംബന്ധിച്ചിടത്തോളം മഖാമുൻ നുബുവത്തി ഫിൽ ബർസഖി ഫൗക്കർ റസൂലി വദൂനൽ വലി, ഇതാണ് അവരുടെ ഖായിദ. മഖാമുൻ നുബുവത്തി ഫിൽ ബർസഖി ഫൗക്കർ റസൂലി വദൂനൽ വലി, ഇതാണ് അവരുടെ ഖായിദ. മഖാമുൻ നുബുവ, നുബുവത്തിന്റെ സ്ഥാനം, ഫിൽ ബർസഖ്, ബർസഖ് എന്ന് പറഞ്ഞെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആത്മീയ ലോകം എന്നുള്ള അർത്ഥത്തിൽ. നുബുവത്തിന്റെ സ്ഥാനം, നുബുവത്ത് പറഞ്ഞാൽ എന്താ? പ്രവാചകത്വം. പ്രവാചകത്വത്തിന്റെ പദവി അത് ഫൗക്കർ റസൂൽ, റസൂലിന് മീതെയാണ്. വദൂനൽ വലി, വലിയിന് താഴെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആരാ ഏറ്റവും മുകളില്? വലിയ ഏറ്റവും മുകളില്. പിന്നെ ആരാ? പിന്നെ ആരാ? എന്നെ മനസ്സിലാക്കണേ. ഫൗക്കർ റസൂൽ, റസൂലിന് മുകളിലാണ്. വദൂനൽ വലി, വലിയിന് താഴെയാണ്. അപ്പൊ ആരാ നടുവില്? നബിയാണ്. കണ്ട മഖാമുൻ നുബുവ, നുബുവത്തിന്റെ സ്ഥാനം ഫൗക്കർ റസൂൽ, റസൂലിന് മേലെയാണ്. വദൂനൽ വലി, വലിയിന് താഴെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മുകളില്, പിന്നെ നബി, പിന്നെ റസൂൽ. മനസ്സിലല്ലേ? ഇതാണ് സൂഫികളുടെ അടിസ്ഥാനത്തെ വിശദീകരിക്കുന്ന അവരുടെ ഒരു കവിത, അവരുടെ ഒരു കവിത. അപ്പോ ഏറ്റവും മുകളില് വലിയ, പിന്നെ നബി, പിന്നെ റസൂൽ. ഖദിർ അല്ലെങ്കിൽ ഖിദിർ അലൈഹി സ്വലാത്തു വസ്സലാമയെ വലിയാക്കി സ്ഥാപിച്ച്, കണ്ടോ, വലിയാക്കി സ്ഥാപിച്ച്, ആ വലിയാക്കി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? കണ്ടോ, നബിമാർക്ക് അറിയാത്തത് ആർക്കറിയാം? വലിയനറിയാം. നബിമാർ അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഖിദറിനോട് ചോദിച്ചിട്ടാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോ നബിമാർ വരെ ഔലിയാക്കളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, വിഷയങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. നബിമാർക്ക് ദീനിന്റെ ബവാഹിറുകൾ, ബാഹ്യങ്ങളെ അറിയൂ. എന്തറിയില്ല? ബവാത്തിൻ, ആന്തരിക വശങ്ങൾ അറിയില്ല. ആന്തരിക വശങ്ങൾ അറിയുന്നവരാരാണ്? അത് ഔലിയാക്കളാണ്. ഔലിയാക്കളാണ് കാരണം ഇവിടെ ഖിദർ പല കാര്യങ്ങളും ചെയ്തു, അതിന്റെ ഉപരിപ്ലവം ഭാവങ്ങളാണ് ആർക്കറിയാം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഖിദറിനെ ചോദ്യം ചെയ്തത്. അതേസമയം ഖിദറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആന്തരിക വശങ്ങൾ അറിയാം. ആ ആന്തരിക വശങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ആരറിയണത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അറിയണത്. കാരണം ഇനി അതിന്റെ ഇതിന്റെ വിശദീകരണമൊക്കെ വരുന്നുണ്ടല്ലോ. എന്തിനാണ് കുട്ടിയെ കൊന്നത്? എന്തിനാണ് കപ്പൽ പൊളിച്ചത്? എന്തിനാണ് മതിൽ ശരിയാക്കിയത്? ഇതൊക്കെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അതിന്റെ ബാഹ്യം അറിയുള്ളൂ. അതേസമയം ഖിദറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആന്തരിക വശങ്ങളും അറിയാം. ഖിദർ വലിയാണ്. അപ്പോ നബീനേക്കാൾ പിന്നെ എവിടെ മീതിയാണ് ആരുള്ളത്? വലിയുള്ളത് എന്നതാണ് സൂഫികളുടെ പിന്നെ ഒരു അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ സൂഫികൾ പല വിഷയങ്ങളിലും വ്യതിചലിക്കുകയും പിന്നെ ഈ രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചവരെ കുറിച്ച് സൂഫികൾ എന്നല്ല പണ്ഡിതന്മാർ പറയാറുള്ളത്, സിന്ദീഖുകൾ എന്നാ പറയാറുള്ളത്. സിന്ദീഖുകൾ ശരിക്കും മത നിഷേധികൾ, മത നിഷേധികൾ എന്ന രീതിയിലാണ് സൂഫികളെ കുറിച്ച് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയാറുള്ളത്. ലദുന്നിയായ ഇൽമ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ലഭിക്കുന്ന അറിവ് തന്നെയാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദീന് സ്ഥാപിക്കുവാനും മതവിധികൾ, അതിലെ വിധിവിലക്കുകൾ ഇതൊക്കെ അറിയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള അറിവ് എന്താണ്? അത് വഹിയാണ്. അള്ളാഹുവിൽ നിന്നുള്ള അറിവ് വഹിയാണ്. മനസ്സിലല്ലേ? ഒരു കാര്യം ഹലാലാണെന്ന് തീരുമാനിക്കാൻ, ഒരു കാര്യം ഹറാമാണെന്ന് തീരുമാനിക്കാൻ അതിനൊക്കെ എന്ത് വേണം? വഹി വേണം, വഹി വേണം. അതേസമയം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതായ ചില ഇൽഹാമുകൾ, ബോധനങ്ങൾ ചിലർക്കുണ്ടായി എന്ന് വരും. ഒരിക്കലും ആ ബോധനങ്ങൾ എന്തല്ല, അത് മതവിധികൾ സ്ഥാപിക്കാനുള്ളതല്ല. ഇപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനൊത്ത് പലപ്പോഴും വഹി ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ ഹിജാബിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ പിന്നെ ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ മക്കാം ഇബ്രാഹിമിന്റെ അടുത്ത് നിസ്കരിക്കുന്ന വിഷയത്തിൽ തുടങ്ങി പല വിഷയങ്ങളിലും ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തൊരഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്, അതിനനുസരിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വഹി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ളതായ ആ ഒരു ബോധനം അതാരിൽ നിന്നാ? അത് അള്ളാഹുവിൽ നിന്നാണ്. മനസ്സിലെ? ആ രീതിയിലുള്ള ഒരു അറിവ് അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന ദാസന്മാരിലൂടെ അറിയിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, ദീനിൽ ഒരു മതവിധി സ്ഥാപിക്കാൻ എന്തല്ല, പര്യാപ്തമല്ല. മതവിധി സ്ഥാപിക്കാൻ എന്ത് തന്നെ വേണം? ആ അത് വഹി തന്നെ വേണം. നബിമാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വഹി ചെയ്യുക തന്നെ വേണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് ലദുന്നിയായ ഇൽമി എന്ന്, ഇൻഷാല്ലാ അത് ഇന്നുകൂടി നമുക്ക് വിശദീകരിക്കേണ്ട, കുറച്ചുകൂടി ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് ഇൻഷാല്ലാ. അത് നമുക്ക് ഇതിന്റെ ഈ സംഭവത്തിനൊടുവിൽ ചില ഫായിദകൾ ഇതിൽ ഉണർത്താനുണ്ട്. അപ്പൊ നമുക്കത് പറയാം. ലദുന്നിയായ ഇൽമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ലദുന്നിയായ ഇൽമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സ്ഥാപിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ സൂഫികൾ മനസ്സിലാക്കിയതുപോലെ ദീനിന് ബാഹ്യമായിട്ടൊരു വശമുണ്ട്, ആന്തരികമായിട്ടൊരു വശമുണ്ട്. ആന്തരിക വശം അതെല്ലാവർക്കും അറിയില്ല. സൂഫി ഷെയ്ഖുമാർക്കേ അറിയുള്ളൂ, ഖിദറിനെ പോലുള്ള വലിയമാർക്കേ അറിയുള്ളൂ. ബാഹ്യമായിട്ടുള്ള വശം മറ്റുള്ളവർക്കൊക്കെ അറിയുള്ളൂ. മനസ്സിലായി? ഇങ്ങനെ ഒരു ജൽപ്പനുണ്ട്. ആ രീതിയിൽ ഒരിക്കലും അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ത് ചെയ്യുന്നില്ല, ഈ ലദുന്നിയായ ഇൽമിനെ സ്ഥാപിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നില്ല. ഇൻഷാല്ലാ അത് പിന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ ഈ ഖിദറിന്റെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സംഭവങ്ങൾ തീർന്നതിന് ശേഷം ആ ഒരു ഭാഗം ഇൻഷാല്ലാ ഒന്നുകൂടി വിശദീകരിക്കാം. ഇവിടെ ഇനി അടുത്തത് ഫവജദ അബ്ദ മിൻ ഇബാദിന ആതൈനാഹു റഹ്മത്തൻ മിൻ ഇന്ദിന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മജ്മഉൽ ബഹ്റൈനിൽ ഖിദറിനെ കണ്ട സംഭവമാണ് എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞത്. ആ നമ്മളുടെ ഒരു ദാസന് മൂസയും യൂഷവും കണ്ടെത്തി. ആ ദാസന്റെ പ്രത്യേകത, നമ്മളിൽ നിന്നുള്ള റഹ്മത്ത് ആ ദാസന് നാം നൽകിയിട്ടുണ്ട്, നമ്മളിൽ നിന്നുള്ള അറിവ് ആ ദാസന് നാം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ദാസനെ കണ്ടെത്തി. അതാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ ഖാല ലഹു ആ ദാസനോട് പറഞ്ഞു ഖാല പറഞ്ഞു ലഹു ആ ദാസനോട് ആ ദാസനോട് ഉദ്ദേശം ഇവിടെ ഖിദ്റ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു മൂസ ആരാ പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഈ ഖാല എന്നുള്ളതിന്റെ ഫായിലാണ് മൂസ മൂസ പറഞ്ഞു എന്താ പറഞ്ഞത് ഹൽ അത്തബിഉക അത്തബിഉ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്തുടരും അത്തബിഉക താങ്കളെ പിന്തുടരും ഹൽ അത്തബിഉക താങ്കളെ ഞാൻ അനുധാവനം ചെയ്യട്ടെ താങ്കളെ ഞാൻ അനുധാവനം ചെയ്യട്ടെ അല അൻ തുഅല്ലിമനി തുഅല്ലിമനി എന്ന എന്നെ നിങ്ങൾ പഠിപ്പിക്കുവാൻ തുഅല്ലിമനി എന്നെ നിങ്ങൾ പഠിപ്പിക്കുന്നു അൻ തുഅല്ലിമനി അന്നുള്ളത് മസ്തരിയ അൻ തുഅല്ലിമനി എന്നെ നിങ്ങൾ പഠിപ്പിക്കുവാൻ മിമ്മ ഉല്ലിംത നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് മിമ്മ ഉല്ലിംത ഉല്ലിംത നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടു മാ ഉല്ലിംത നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് മിമ്മ ഉല്ലിംത നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് അപ്പോ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് എന്നെ നിങ്ങൾ പഠിപ്പിക്കുവാനായി ഹൽ അത്തബിഉക താങ്കളെ ഞാൻ അനുധാവനം ചെയ്യട്ടെ എന്ന് മൂസ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയെ മജ്മഉൽ ബഹ്റൈനിൽ കണ്ടപ്പോൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു റുഷ്ദൻ റുഷ്ദൻ എന്നാ അത് തെമ്മീദാണ് അതിന്റെ വേറാത് നേർവഴിയായി സന്മാർഗമായി നേർവഴിയായി വിവേകമായി അപ്പോ നേർവഴി എന്നോണമായി നിങ്ങൾ പഠിപ്പിക്കപ്പെട്ട അറിവിൽ നിന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ അനുധാവനം ചെയ്യട്ടെ ഇവിടെ ഈ റുഷ്ദ എന്ന് പറഞ്ഞാൽ ഇവിടെ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കപ്പെട്ടു ഖിദ്റിനെ ആരാ പഠിപ്പിച്ചത് അല്ലംനാഹു മില്ലതുൻ ഇൽമാനാണ് അള്ളാഹു പറയുന്നത് നാം പഠിപ്പിച്ചു എന്നാണ് അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് പഠിപ്പിച്ചത് എന്തിനാണ് ഖിദറിനെ പഠിപ്പിച്ചത് റുഷ്ദിന് വേണ്ടിയാണ് പഠിപ്പിച്ചത് റുഷ്ദിന് വേണ്ടിയാണ് പഠിപ്പിച്ചത് നേർവഴി വിവേകം തന്റെ ഇടം ഇതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഖിദറിനെ പഠിപ്പിച്ചത് അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കുക എന്നാണ് അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും പഠിപ്പിലൂടെ അറിവിലൂടെ ലഭിക്കേണ്ടത് എന്താണ് റുഷ്ദാണ് ഖിദറിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് റുഷ്ദിന് വേണ്ടിയിട്ടാണ് അപ്പോ മൂസാക്ക് റുഷ്ദ് ലഭിക്കുവാൻ ഖിദറിന് റുഷ്ദ് ലഭിക്കുവാൻ അള്ളാഹു പഠിപ്പിച്ചതെന്തോ അത് അദ്ദേഹത്തെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തെ അനുധാവനം ചെയ്യട്ടെ എന്നുള്ളതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അഭ്യർത്ഥന ഈ ആയത്തിൽ മുഫസ്സിറീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചവരെല്ലാവരും അറിവ് അഭ്യസിക്കുന്നതിന്റെ അദബ് അറിവ് അഭ്യസിക്കുന്നതിന്റെ അദബ് ഇവിടെ ഈ ആയത്തിന് മനസ്സിലാക്കാനുണ്ട് കാരണം എന്താ ഇവിടെ മുത്താലിമുണ്ട് മുഅല്ലിമുണ്ട് ആരാ മുത്താലിം മുത്താലിമാരാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് വിദ്യാർത്ഥി മുഅല്ലിമാരാണ് ഖിദറാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നോക്കി നിങ്ങൾ ഖിദറിനോട് മുത്താലിമിന്റെ മുഅല്ലിമിനോട് മുത്താലിമിന്റെ ആ രീതി ഹൽ അത്തബിഉക ഞാൻ നിങ്ങളെ അനുധാവനം ചെയ്യട്ടെ എന്നുള്ള അഭ്യർത്ഥനയാണ് അത് വിനയ പുരസ്കരമുള്ള വർത്താനാണ് ആവശ്യപ്പെടലാണ് വിദ്യാർത്ഥി അധ്യാപകന് മുന്നിൽ അപ്രകാരമായിരിക്കണം എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ ഉണർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വിദ്യ അഭ്യസിക്കുന്നതിന്റെ അദബുകളെ പഠിപ്പിക്കുമ്പോൾ ഇത് വെച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട് വിദ്യാർത്ഥികൾ അദബുള്ളവരായിരിക്കണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അധ്യാപകന് മുമ്പിൽ എത്ര അദബോടുകൂടിയാണ് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ് അറിവ് അറിവെന്തിനാ അറിവ് ഭയങ്കര തലക്കാനുണ്ടാകാനുള്ളതല്ല പിന്നെയോ അതേപോലെ തന്നെ അറിവ് വലിയ അറിവാളനാണ് എന്നുള്ളത് പേര് കിട്ടാനല്ല പിന്നെയോ അറിവ് കൊണ്ടുണ്ടാകേണ്ടത് എന്താണ് റുഷ്ദാണ് റുഷ്ദ് എന്താ റുഷ്ദ് എന്ന് പറഞ്ഞാല് നേർവഴി തന്റെ ഇടം വിവേകം ഇതൊക്കെ റുഷ്ദിന് അർത്ഥമുണ്ട് അലൈ സഫീഖും റജുലും റഷീദ് എന്ന് ചോദിച്ചില്ലേ ആരാ ചോദിച്ചേ പിന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതിഥികളെ മാനവംഗപ്പെടുത്താൻ വേണ്ടിയിട്ട് മാനങ്കെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ ആ സമൂഹം വന്നപ്പോൾ ആ സമൂഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ഒരു റഷീദായ മനുഷ്യനില്ലേ എന്താ റഷീദായവൻ പിന്നെ നേരും നെറിയുള്ള തൻ്റെ ഇടയുള്ള ഒരാളില്ലേ എന്നുള്ളതാണല്ലോ ചോദ്യം അപ്പൊ പിന്നെ ഈ റുഷ്ദ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് അറിവ്. അപ്പൊ അറിവുള്ളവർക്ക് എന്ത് വേണം? അറിവുള്ളവർക്ക് റുഷ്ദ് ഉണ്ടാകണം, നേര് വേണം, അവരുടെ അടുക്കൽ നെറി ഉണ്ടാകണം, അതേപോലെ തന്നെ അവർക്ക് നേർവഴി ഉണ്ടാകണം, സന്മാർഗം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അറിവ്, അതിനുവേണ്ടിയാണ് അറിവ്. മാത്രമല്ല ഇതുണ്ടാക്കുന്ന അറിവാണ് വേണ്ടത്, അറിവ് ഇതിന് നേടിക്കൊടുക്കണം. പിന്നെ ഇതുണ്ടാക്കുന്ന അറിവാണ് എന്ത് ചെയ്യേണ്ടത്? മനുഷ്യന്മാരെ അഭ്യസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാകാനുള്ളതായ അറിവ് അന്വേഷിക്കുന്നതിൽ സച്ചരിതരായ മുൻഗാമികളൊക്കെ മത്സരത്തിലായിരുന്നു. മനസ്സിലായേ? റുഷ്ദ് മനുഷ്യന്മാർക്ക് നേടിക്കൊടുക്കുന്നതായ അറിവ് അഭ്യസിക്കുന്നതിൽ അവർ മത്സരത്തിലായിരുന്നു. അത് പിന്നെ ആരുടെ അടുക്കലാണെങ്കിലും ശരി, ആരുടെ അടുക്കലാണെങ്കിലും ശരി, ഞാൻ ഇതിന്റെ ഈ തഫ്സീറുകൾ വായിച്ചപ്പോ ഇമാം ഇബ്നു അസാക്കിർ, ഇബ്നു അസാക്കിർ എന്ന് പറഞ്ഞാൽ ഹാഫിദുൽ ഉമ്മ എന്നാണ്, ഹാഫിദുൽ ഉമ്മ. അദ്ദേഹം ഏറ്റവും നല്ല പിന്നെ ബൈഹാർട്ടാക്കാൻ കഴിവുള്ള മഹാപണ്ഡിതനാണ് ഇബ്നു അസാക്കിർ. ചരിത്രത്തിലും അതേപോലെ തന്നെ ഹദീസിലും അദ്ദേഹം പണ്ഡിതനാണ്. ഇബ്നു അസാക്കിറിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് 80-ലേറെ ഗുരുക്കൾ സ്ത്രീകളായിരുന്നു, ഹദീസ് പണ്ഡിതരായ സ്ത്രീകളായിരുന്നു. അപ്പൊ ഇബ്നു അസാക്കിറിന്റെ അധ്യാപകരുടെ ആ നിരയെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 80-ലേറെ സ്ത്രീകളായിട്ടുള്ള പണ്ഡിതന്മാരായിരുന്നു, സ്ത്രീകളായിരുന്ന പണ്ഡിതന്മാർ. അപ്പൊ മുഹദ്ദിസീങ്ങളിൽ ഹദീസ് പണ്ഡിതന്മാരിൽ ആരുണ്ടായിരുന്നു? സ്ത്രീജനങ്ങളുണ്ടായിരുന്നു, മഹദികളായ സ്ത്രീകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഹദീസിനെ ക്രോഡീകരിക്കാൻ വേണ്ടിട്ട് കൽപ്പിച്ചു. വ്യാജ ഹദീസുകൾ പിന്നെ ഈ ജിന്ദീഖുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് വ്യാജ ഹദീസുകൾ കെട്ടിണ്ടാക്കാൻ തുടങ്ങിയപ്പോ ശരിയായ ഹദീസുകൾ എന്ത് ചെയ്യണം? അതിനെ യഥാവിധം ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കൽപ്പിച്ചു. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കൽപ്പിച്ചപ്പോ അംറ ബിന്ത് അബ്ദുറഹ്മാനിൽ നിന്നും ഖാസിം ഇബിന് മുഹമ്മദ് ഇബിന് അബിബക്കർ റളിയല്ലാഹുവിനും അവരിൽ നിന്നാണ് ഹദീസിനെ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അംറ എന്ന് പറഞ്ഞ പെണ്ണാണ്, അംറ ബിന്ത് അബിബക്കർ. ഹിജ്റയുടെ 96-ലോ അല്ലെങ്കിൽ 98-ൽ ആണ് ഈ അംറ മരണപ്പെടുന്നത്. ഇതൊരു സ്ത്രീയാണ്, അംറ ബിന്ത് അബ്ദുറഹ്മാൻ ഇബിനു സഅദ് ബിൻ സുറാറ, അസ്അദ് ബിൻ സുറാറയുടെ സഹോദരൻ സഅദ് ബിൻ സുറാറയുടെ പേരക്കുട്ടിയാണ് ഈ അംറ. അതേപോലെ തന്നെ ഖാസിം ഇബിന് മുഹമ്മദ് അബൂബക്കർ അള്ളാന്റെ പേരക്കുട്ടി ഖാസിം ഉണ്ടോ. ഈ മഹദിയിൽ നിന്നും ഖാസിമിൽ നിന്നും ഹദീസിനെ ക്രോഡീകരിക്കാനാണ് ആര് പറഞ്ഞത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അങ്ങനെ പിന്നെ പിന്നെ ഹദീസിനെ ക്രോഡീകരിക്കപ്പെടുകയുണ്ടായി മദീനയിൽ വെച്ച്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ സ്ത്രീകളായിട്ടുള്ള മഹദികൾ മുഹദ്ദിസ് ഹദീസ് പണ്ഡിതന്മാരായിട്ടുണ്ടായിരുന്നു. ഇബ്നു അസാക്കിറിന്റെ അധ്യാപകരുടെ ഗണങ്ങളിൽ 80-ലേറെ സ്ത്രീകളായിരുന്നു എന്നായിരുന്നു അധ്യാപകരായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് അറിവ് തേടുന്നതിൽ, അറിവ് അഭ്യസിക്കുന്നതിൽ അതിൻ്റെതായ മര്യാദകളുണ്ട്. ആ മര്യാദയോട് കൂടിയിട്ടായിരുന്നു നമ്മുടെ പൂർവികർ അറിവ് അഭ്യസിച്ചിരുന്നത്. അത് അവരുടെ ഗുരുക്കൾ സ്ത്രീജനങ്ങളാണെങ്കിൽ പോലും, സ്ത്രീജനങ്ങളാണെങ്കിൽ പോലും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൽമിന്റെ ബർക്കത്താണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഖിയാമത്ത് നാൾ വരേക്കും നമ്മൾ. قال له موسى هل اتبعك على ان تعلمني مما علمت رشدا قال انك لن تستطيع معي صبرا قال خضر عليه الصلاه والسلام പറഞ്ഞു. خضر പറഞ്ഞു انك തീർച്ചയായും താങ്കൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ് താങ്കൾ ലൻ തസ്തതീഅ മഅി എന്റെ കൂടെ താങ്കൾക്ക് സാധിക്കുകയില്ല. صبرا ക്ഷമിക്കുവാൻ, ക്ഷമ അവലംബിക്കുവാൻ, എന്നോടത്ത് ക്ഷമ അവലംബിക്കുവാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. താങ്കൾ ക്ഷമിക്കൂല എന്നല്ല പറഞ്ഞു. പിന്നെയോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിക്കും, പക്ഷേ ആരോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കൂല? ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്ര. വക്കൈഫ് കൈഫ് തന്നെ എങ്ങനെയാണ് വാവിസ്തീനാഫിന്റെ വക്കൈഫ് തസ്ബിറു താങ്കൾ എങ്ങനെ ക്ഷമിക്കും? അലാ മാലം തുഹിത് ബിഹി ഖുബ്ര. ഖുബർ എന്ന് പറഞ്ഞാൽ ഇൽമ്, അറിവ്. ഖുബ്ര എന്നാൽ ഇവിടെ ഇൽമ്, അറിവ്, സൂക്ഷ്മജ്ഞാനം എന്നുള്ള അർത്ഥം കൊടുക്കാം. മാലം തുഹിത് ബിഹി ഖുബ്ര എന്ന് പറഞ്ഞാല് അഹാത്ത എന്ന് പറഞ്ഞാല് വലയം ചെയ്യാന്നർത്ഥം. ഏഹ് അതൊരു പ്രയോഗമാണ് അവിടെ. അഹാത്ത എന്ന് പറഞ്ഞാൽ വലയം ചെയ്തു, അതാണ് തുഹിത് എന്ന്. ലം തുഹിത് അവിടെ ഖുബ്ര എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിനാൽ താങ്കൾ വലയം ചെയ്തിട്ടില്ലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം പൂർണ്ണമായി താങ്കൾ നേടിയിട്ടില്ലാത്ത, ഉൾക്കൊണ്ടിട്ടില്ലാത്ത എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അവിടെ. അതൊരു പ്രയോഗമാണ്. ഇവിടെ ചോദ്യം വകൈഫ തസ്ബിർ. ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ക്ഷമിക്കും? അലാ മാലം തുഹിത് ബിഹി ഖുബ്ര, സൂക്ഷ്മമായ അറിവിനാൽ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ. അലാ മാ എന്നാണ് മൗസൂലാണ്, ലം എന്നാണ് നാഫിയാണ്. തുഹിത് എന്നുള്ളത് അഹാത്ത എന്നതിന്റെ വർത്തമാന ഭാവി കാലക്രിയാണ്. തുഹീത്തു എന്നാണ്, പക്ഷെ ലമ്മു വന്നപ്പോ തുഹിത് എന്നാക്കി, ഇയാ കളഞ്ഞുപോയി. അപ്പൊ ഇവിടെ അതിന്റെ ഉദ്ദേശം മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മതി. വകൈഫ തസ്ബിറു അലാ മാലം തുഹിത് ബിഹി ഖുബ്ര, സൂക്ഷ്മമായ അറിവിനാൽ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കാനാകും? കാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാ സാബിറൻ. സതജിദുനി, വഴിയെ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം. സ എന്ന് പറഞ്ഞാൽ ഇസ്തിഖ്ബാലിന്റെ സീൻ, ആ തസ്വീഫിന്റെ. സതജിദുനി, എന്നെ നിങ്ങൾക്ക് കണ്ടെത്താം. ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോ എന്ന പക്ഷം. സാബിറൻ, എങ്ങനെ? ആ ക്ഷമിക്കുന്നവനായി, ക്ഷമിക്കുന്നവനായി. വല ആസി ലക അംറ, വല ആസി വാവാത്തുഫിന്റെ. ലാ ആസി, ഞാൻ എതിരെ പ്രവർത്തിക്കുകയില്ല, ഞാൻ ധിക്കരിക്കുകയില്ല. ലാ ആസി, ഞാൻ ധിക്കരിക്കുകയില്ല. അസ്വാ യാസി ആസി, ഞാൻ ധിക്കരിച്ചു. ലാ ആസി, ഞാൻ ധിക്കരിച്ചു കൂല. ലക, താങ്കളോട്. അമ്ര, ആ ഒരു കാര്യത്തിലും, ഒരു കാര്യത്തിലും. വല ആസിലക അമ്ര, ഒരു കാര്യത്തിലും താങ്കളോട് ഞാൻ എതിര് പ്രവർത്തിക്കുകയും ഇല്ല. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കാല സതജിദുനി ഇൻഷാ അല്ലാ സാബിറൻ, എന്നെ നിങ്ങൾക്ക് ക്ഷമാലുവായി ഇൻഷാ അല്ലാ കണ്ടെത്താം. വല ആസിലക അമ്ര, ഒരു കാര്യത്തിലും ഞാൻ നിങ്ങളോട് എതിരാവുകയുമില്ല. ഇവിടെ പിന്നെ ഭാവിയിലൊരു കാര്യം അദ്ദേഹം ചെയ്യും എന്നുള്ളത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. വലാത്ത കൂലനല്ലേ ഷെയ്നി നിഫായിലു ദാലിക ഖദൻ ഇല്ലാ ഐ യശാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. ഇതേപോലെ നമുക്ക് വേറെ ആയത്തിൽ കാണാം, ഇൻഷാ അല്ലാ പറഞ്ഞ എവിടെ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് പറഞ്ഞില്ലേ എന്താ? ആ സത്യജിദിനി ഇൻഷാ അല്ലാ മിനസ്വാബിരി, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറയാണ്, ഞാൻ സ്വപ്നത്തിൽ കാണുന്നു നിന്നെ അറക്കണമെന്ന്. ഫന്ദുർ മാദാ തറ, അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്ത് അറിയിച്ചാലും. അപ്പോ ഖാല യാ അബതി ഫഅൽ മാ തുഉമർ, വാപ്പ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്തുകൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാ മിനസ്സാബിരീൻ, നിങ്ങൾക്കെന്നെ ക്ഷമാലുക്കളിൽ കണ്ടെത്താം ഇൻഷാ അല്ലാ. അപ്പോ അത് നബിമാരെ പഠിപ്പിച്ച ഒരു മഹത്തായ ഒരു മര്യാദയാണ്. ഭാവിയിൽ നമ്മളൊരു കാര്യം ചെയ്യും എന്നുള്ളത് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആ ഇൻഷാല്ല, നമ്മൾ ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെയാണ്, ഞാൻ അത്രയും പിന്നെ എന്റെ കാര്യത്തിൽ ഉറപ്പുള്ളവനാണ്, ആ ഒരു എന്ത് പാടില്ല, ആ പിന്നെ ഹുങ്കാരം പാടില്ല. അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ കാര്യങ്ങളെ ചേർക്കണം. അള്ളാഹുവിന്റെ വേണ്ട അതുണ്ടെങ്കിൽ ചെയ്യും എന്നുള്ളത് പറയാനുള്ള ഒരു വിനയം അത് വിശ്വാസികൾക്ക് ഉണ്ടാകണം. സതജുദിനി ഇൻഷാ അല്ലാഹു സാബിറ, വല ആസിലക അംറ. ഖാല, അബു ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫഇൻ ഇത്തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ. ഫഇൻ ഇത്തബഅതനി, ഇൻ ഇത്തബഅതനി, നീ എന്നെ പിന്തുടരുകയാണെങ്കിൽ, ഇൻ എന്നുള്ളത് ഷർത്തിൻ്റെത്, ഇത്തബഅത നീ പിൻപറ്റി, നീ എന്നെ, ഇൻ ഇത്തബഅതനി എന്നെ നീ പിൻപറ്റിയെങ്കിൽ. ഇഫ, എനിക്ക് അതെന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈഫാന്റെ ധർമ്മം എന്ത് എന്നുള്ളത്. കാല ഫ ഇൻ ഇത്തബഅതനി, ഈഫ എന്നുള്ളത് എന്തെന്നുള്ളത് മനസ്സിലായില്ല. ഇൻ ഇത്തബഅതനി, എന്നെ നീ പിന്തുടരുന്നുവെങ്കിൽ, ഇൻ എന്നുള്ളത് ചേർത്ത് ചെയ്യാം. ഫലാ തസ്അൽനി, ലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കരുത്. ഈ ഫ ഇൻ എന്നുള്ളതിന്റെ ജവാബിൽ റാബിത്തത്തായിട്ടുള്ള ഫ. ഫൈനി തബഅതനി, എന്നെ നീ പിന്തുടരുകയാണെങ്കിൽ, ഫലാ തസ്അൽനി, എന്നോട് നീ ചോദിക്കരുത്. അൻഷൈഇൻ, യാതൊന്നിനെ കുറിച്ചും, അൻഷൈ യാതൊന്നിനെ കുറിച്ചും ചോദിക്കരുത്. ഹത്ത ഉഹ്ദിസ ലക മിൻഹു ദിക്ര, ഹത്ത എന്ന ഹത്തലിൽ ഗായ ഇല എന്ന അർത്ഥത്തിന്, ഇല അൻ ഉഹ്ദിസ എന്നാണ്. ഹത്ത ഉഹ്ദിസ ലക, നിന്നോട് ഞാൻ പറയുന്നത് വരെ. ഉഹ്ദിസ ലക എന്നാണ് നിന്നോട്, ഉഹ്ദിസ ഞാൻ പറയുക. ഹത്ത ഉഹ്ദിസ ലക, നിന്നോട് ഞാൻ പറയുന്നത് വരെ. മിൻഹു ദിക്ര, മിൻഹു എന്ന ആ കാര്യത്തെക്കുറിച്ച്, മിനഷൈ ദിക്ര എന്നാണ് ഒരു അറിവ്, വിവരം, വിഷയം എന്നൊക്കെ അർത്ഥം. അപ്പോ ഫലാ തസ്അലി അൻഷൈൻ, ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. ഹത്ത ഉഹ്ദിസ ലക മിൻഹു ദിക്ര, അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഞാൻ നിന്നോട് പറയുന്നത് വരെ, അതിനെക്കുറിച്ചുള്ള ഒരു വിവരം, വിഷയം ഞാൻ നിന്നോട് പറയുന്നത് വരെ. അധ്യാപകൻ മുത്തഅല്ലിമിനോട് എന്ത് ചെയ്യാണ്? കണ്ടീഷൻ വെക്കാണ്, കണ്ടീഷൻ വെക്കാണ്. നീ എന്നെ അനുധാവനം ചെയ്യുകയാണ് എങ്കിൽ, നിന്നോട് ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു വിവരം പറയുന്നത് വരെ നീ എന്നോടൊന്നും ചോദിക്കരുത്. കണ്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ സമ്മതിക്കുക. കാരണം എന്താ, ആ അറിവ് കിട്ടണമെങ്കിൽ ഗുരുനാഥനോടൊപ്പം ക്ഷമിക്കുന്ന വേണം. ഫൻതലഖ ഹത്ത ഇദാ റകിബ ഫി സഫീനതി ഖറഖഹ ഖാല അഖറഖതഹ ലിതുഗ്രിഖ അഹ്ലഹ ലഖദ് ജിഅ ശൈഅൻ ഇമ്ര. ഫൻതലഖ, ഇവിടെ ഫ ഇസ്തീനാഫിന്റെ ഫ. ഇൻതലഖ, അവർ രണ്ടുപേരും പോയി. ഇൻതലഖ, അവർ രണ്ടുപേരും പോയി. ഈ ഫ ഇസ്തീനാഫിന്റെ. ഒരു വിഷയം കഴിഞ്ഞു വേറെ വിഷയം തുടങ്ങുന്നു എന്നുള്ളത് അറിയിക്കാൻ. ഇൻതലഖ, അവർ രണ്ടുപേരും പോയി, അഥവാ മൂസയും ഖദീറും പോയി. ഇനി മുതൽ ആരില്ല? ഇനി മുതൽ കണ്ടോ, ഇപ്പൊ ഇത് തുടങ്ങിയില്ലേ, ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരം തുടങ്ങിയത് മുതൽ മജ്മഉൽ ബഹ്റൈനിൽ മൂസയും യൂഷയും ഒന്നിച്ചെത്തി, ഫതയും ഒന്നിച്ചെത്തി. എന്നിട്ട് ഖദീറിനെ കണ്ട്, കണ്ടപ്പോ ഖദീറും ഉണ്ട് യൂഷയും ഉണ്ട്. എങ്ങനെ ഖദീറിനെ കണ്ടത്, അല്ലെങ്കിൽ ഖിദറിനെ എങ്ങനെ കണ്ടത്? ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കിടക്കുകയാണ്, മലർന്ന് കിടക്കുകയാണ്, ഒരു മുണ്ടിങ്ങനെ മൂടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ, മുണ്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നിട്ട് സലാം പറഞ്ഞു, സലാം അലൈക്ക് അസ്സലാം, അല്ലെങ്കിൽ അസ്സലാം അലൈഹി സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ ഖിദർ എന്ത് ചെയ്ത്, മുഖത്ത് നിന്ന് ഈ മുണ്ടിന് നീക്കി, ഇങ്ങനെ തല ഉയർത്തി നോക്കി. അപ്പൊ ആരാണെന്ന് ചോദിച്ച്, അപ്പൊ പറഞ്ഞു മൂസയാണെന്ന് പറഞ്ഞു. ഹദീസിൽ, സഹീൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാം, മൂസയാണെന്ന് പറഞ്ഞു. അപ്പോ മൂസ ബനി ഇസ്രായേൽ, ഇസ്രായേലിലെ മൂസയാണോ എന്ന് ചോദിച്ച്. അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ, ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട മൂസയാണ് എന്ന് പറഞ്ഞു. സലാം പറഞ്ഞപ്പോ പ്രതികരിച്ച്, അന്നാബി അർദിക അന്നാലകബി അർദിൻ സലാം, ഈ നാട്ടിൽ നിനക്ക് എങ്ങനെയാണ് സലാം എന്ന് പ്രതികരിച്ചത്. കാരണം പിന്നെ ഒന്ന്, പിന്നെ അദ്ദേഹത്തിന് അപരിചിതമായ സ്ഥലമാണ്, പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, അതുകൊണ്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുക എങ്ങനെ സമാധാനം എന്ന അർത്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഖിദർ പ്രതികരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായാലും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയെ മൂസ അവിടെ വെച്ച് കണ്ടുമുട്ടി, അങ്ങനെ അവർ ഈ സംസാരം നടത്തി. അതിൽ പിന്നെ യൂഷ എന്ന് പറയുന്ന ഫത്ത ഉണ്ടല്ലോ, യുവാവ്, ആ ഫത്തയുടെ വിവരം പിന്നെ എന്തില്ല, ഹദീസിലുമില്ല, അതേപോലെ തന്നെ ഈ ആയത്തിലും വരണില്ല. പിന്നെ എല്ലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദറും തമ്മിലുള്ളതായ സംഭാഷണങ്ങളാണ്. ഫൻതലക, അങ്ങനെ മൂസയും ഖിദറും പോയി. ഹത്ത ഇദാ റകിബ ഫിസ്സഫീന, ഹത്ത ഇദാ റകിബ ഫിസ്സഫീന ഖറഖഹ, എന്താ ഏതുവരെ പോയി? ഇദാ റകിബ ഫിസ്സഫീനതി, റകിബ എന്നാണ് അവർ രണ്ടുപേരും കയറി, ഫിസ്സഫീന കപ്പലിൽ. ഇദാ റകിബ ഫിസ്സഫീനതി, അവർ രണ്ടുപേരും കപ്പലിൽ കയറി. അതുവരേക്കും ഫന്തലക, രണ്ടുപേരും പോയി. ഹത്ത എന്നാണ് അതുവരേക്കും, ഇന്തലക്ക് അവർ രണ്ടുപേരും പോയി. അങ്ങനെ ഹത്ത ഇത റക്കിബ ഫി സഫീന, സഫീനയിൽ അവർ രണ്ടുപേരും കയറിയപ്പോൾ ഖറഖ, ഖറഖ എന്നാ ഖലഖ എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം. ഖലഖയുണ്ട് ഖറഖയുണ്ട്, എന്താ വ്യത്യാസം രണ്ടും തമ്മിൽ? ഖലഖയിൽ ലാമാണ് നടക്കുക, ഇവിടെ റാ ആണ് നടക്കുക. ഖറഖ അത് ഇഫ്സാദാണ്, കേടാക്കലാണ്. ഖലഖയോ ഇസ്ലാഹാണ്, ഖലഖ ഇസ്ലാഹാണ്, നന്നാക്കലാണ്. ഖറഖയോ ഇഫ്സാദാണ്, കേടാക്കലാണ്. അവർ രണ്ടുപേരും കപ്പലിൽ കയറിയപ്പോൾ ഖറഖ, ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ കപ്പലിനെ കേടാക്കി. ഖറഖ കേടാക്കി. അതിനെ സഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ കാണാം, മൂസയും ഖിദറും പോയി. അങ്ങനെ അവർ സമുദ്രതീരത്തെത്തി. സമുദ്രതീരത്തെത്തിയപ്പോൾ ഒരു കപ്പൽ വന്ന്, ആ കപ്പലിലുള്ളവർക്ക് ഖിദറിനെ അറിയാമായിരുന്നു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമെ അറിയില്ല, പിന്നെ ഖിദറിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖിദറിനെ അറിയുമെന്ന് അവർക്ക് പരിചയമുള്ള ആളാണ് ഖിദർ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത്, ഖിദറിനോട് കയറാൻ പറഞ്ഞ്, കൂടെയുള്ള മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടും കയറാൻ പറഞ്ഞു, അവരുടെ കപ്പലിൽ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞ്. പിന്നെ കൂലി വാങ്ങാതെയാണ് എന്ത് ചെയ്ത് അവര് കപ്പലിൽ കയറ്റിയത്. ഖിദറിനെ അറിയാം എന്നുള്ളത് കാരണത്താൽ തന്നെ കൂലിയൊന്നും പകരമൊന്നും പിന്നെ സ്വീകരിക്കാതെയാണ് അവരെന്ത് ചെയ്ത് ഇവരെ കപ്പലിൽ കയറ്റിയത്. മനസ്സിലായോ? അങ്ങനെ കപ്പലിൽ രണ്ടാളും കയറിയിട്ട് സഞ്ചരിക്കുമ്പോ കപ്പലിൽ കയറി ഉടനെ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഖറഖ, അതിനെ കേടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹീൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാം, ആ കപ്പലിന്റെ ഒരു പലക പൊളിച്ച്, ഒരു പലക അടർത്തിട്ട്. അന്നത്തെ കപ്പലൊക്കെ എന്താ, പലകടിച്ചുണ്ടാക്കുന്ന കപ്പലല്ലേ, ആ അതിന്റെ ഒരു പലക അടർത്തിയെടുത്ത്, ഒരു പലക അടർത്തിയെടുത്ത്, അങ്ങനെയാണ് ഖറഖ അതിനെ കേടാക്കിയത്. അപ്പോ പിന്നെ ഹത്ത ഇദ റകിബ ഫി സഫീനത്തി ഖറഖ, കപ്പലിനെ എന്ത് ചെയ്ത് കേടാക്കി. എങ്ങനെ കേടാക്കിയത്? ഹദീസിൽ വിശദീകരണം വന്നു, അതിന്റെ ഒരു പലക അടർത്തിയെടുത്തിട്ടാണ് കേടാക്കിയത്. قال ابو موسى عليه الصلاه والسلام ചോദിച്ചു, اخرقتها لتغرق اهلها, اخرقتها നിങ്ങൾ ആ കപ്പലിനെ കേടാക്കിയോ, അതിന്റെ പലക അടർത്തി എടുത്ത് കേടാക്കിയോ. اخرقتها ആ എന്നുള്ളത് ഇസ്തിഫാമിന്റെ, اخرقتها കപ്പലിനെ നിങ്ങൾ കേടാക്കിയോ, لتغرق اهلها, لتغرق എന്നാണ് അവിടെ ഈ ലാം, ലാമുൽ ആഖിബ എന്നതിനെ പറയാം. ഈ കപ്പലിനെ നിങ്ങൾ കേടാക്കിയോ, അങ്ങനെ കപ്പലിനെ നിങ്ങൾ കേടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം തണ്ടക, അതിന്റെ ഫലം തണ്ടക, ലിതുഗ്രിഖ് അഹ്ലഹ, അതിന്റെ ആ കപ്പലിലെ ആളുകൾ നിങ്ങളാൽ മുങ്ങിപ്പോവും, മുങ്ങിപ്പോവും. അതാണ് തുഗ്രിഖ്. തുഗ്രിഖ് എന്ന് പറഞ്ഞാല് മുക്കുക, താങ്കൾ മുക്കുക. അഹ്ലഹ അതിന്റെ അതിന്റെ ആളുകളെ, ആ കപ്പലിലുള്ള ആളുകളെ, നിങ്ങൾ ആ കപ്പലിലുള്ള ആളുകളെ മുക്കിക്കൊല്ലാൻ വേണ്ടി എന്നല്ല അർത്ഥം. നിങ്ങൾ ആ കപ്പലിലുള്ള ആളുകളെ മുക്കിക്കൊല്ലാൻ വേണ്ടി എന്നുള്ള അർത്ഥം അല്ല അർത്ഥം. പിന്നെയോ, ഈ കപ്പൽ കേടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്താ? അതിന്റെ ഫലം നിങ്ങളാൽ അവര് കടലിൽ മുങ്ങലാണ്. അപ്പോ ആ ഒരു മായനയാണ് ഇവിടെ, അല്ലാതെ ലാമ് തഴലീലിന് വേണ്ടിയല്ല, ലാമ് ആഖിബത്തിന് വേണ്ടി എന്നാണ് അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഏതായാലും പിന്നെ കാല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ആ ഖറഖ്തഹ, ആ കപ്പലിനെ നിങ്ങൾ കേടാക്കിയോ, അങ്ങനെ കേടാക്കിയാൽ ലിതുഗ്രിഖ അഹ്ലഹ, ആ കപ്പലിലുള്ള ആളുകളെ നിങ്ങൾ എന്താവും? മുക്കി കൊന്നവനാവും, മുക്കി നശിപ്പിച്ചവനാകും, മുക്കിയവനാകും. തീർച്ചയായും നിങ്ങൾ ഒരു ഇമ്ര കൊണ്ടെത്തിച്ചിരിക്കുന്നു. അവിടെ ലഖദ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദറിനോട് പറയുന്നത് നോക്കി, നിങ്ങള് എന്താ പറയുന്നത്? പിന്നെ ഒന്നും ചോദ്യം ചെയ്യരുത് എന്നാ പറഞ്ഞത്, ഒന്നും ചോദ്യം ചെയ്യരുത് എന്നാ പറഞ്ഞത്, ചോദ്യം ചെയ്യാതെ പോരാനാ പറഞ്ഞത്. പക്ഷെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടല്ലോ, ഈ തിന്മയെ വിരോധിക്കുക എന്നുള്ളത് ആ വികാരമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. അഖറഖ്തഹ ലിതുഗ്രിഖ അഹ്ലഹ ലഖദ് ജീത. ഈ ലാമ് ലാമു തൗത്തിയലിൽ ഖസം എന്നതിന് പറയാം. അതിന് മുമ്പിൽ എന്തുണ്ട്? വല്ലാഹി എന്നുള്ളൊരു സത്യമുണ്ട്. മനസ്സിലല്ലേ? ഈ വല്ലാഹി എന്നുള്ള സത്യത്തെയാണ് ഈ ലാമ അറിയിക്കുന്നത്. പിന്നെ ഖദ് എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും ഉണ്ടാ. അപ്പൊ ഇതിൽ മൂന്ന് സത്യമുണ്ട്, അല്ല ഈ ഇല്ല മൂന്ന് ശക്തിപ്പെടുത്തുന്ന അദാത്തുകളുണ്ട്. ഒന്ന് വല്ലാഹി, പിന്നെ ഒന്ന് ലാമ്, പിന്നെ ഒന്ന് ഖദ്. ലഖദ് ജീത്ത അള്ളാഹുവാണെ നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഖദ് എന്നുള്ളത് തീർച്ചയായും അർത്ഥത്തിന്, ലാമും ആശയത്തെ ശക്തിപ്പെടുത്താനാണ്. അതിനു മുമ്പിൽ എന്തുണ്ട്? ഖസമുണ്ട്, സത്യമുണ്ട്. അപ്പൊ വല്ലാഹി ലഖദ് ജീത്ത എന്നാണ്, തീർച്ചയായും താങ്കൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഷെയ്അൻ ഇമ്ര, ഷെയ്അൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഇമ്ര എന്ന് പറഞ്ഞാല് ഫദീ എന്നർത്ഥം. ഫദീ എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട കാര്യം, ഗൗരവപ്പെട്ട കാര്യം. ഇമ്ര എന്ന് പറഞ്ഞാല് ഗൗരവപ്പെട്ട കാര്യം, അതിനാണ് ഇമ്ര എന്ന് പറയാം. ആമീറ എന്നതിൽ നിന്നാണ് ആമീറ ഇമ്രൻ, അതിനാണ് ഇമ്രൻ, ഗൗരവപ്പെട്ട കാര്യം. ലഖദ് ജിത, അള്ളാഹുവാണെ തീർച്ചയായും നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഷെയ്അൻ ഇമ്ര, വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം, കാര്യം. അത് സഹിൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാം. ഇത് മാത്രമല്ല, മൂസ ഖിദറിനോട് പറഞ്ഞു ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത് എന്നാണല്ലോ. ഈ കപ്പൽ കേടാക്കിയ പാട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖിദർ നിങ്ങൾ ഈ കപ്പൽ പൊളിച്ചോ, നിങ്ങൾ കപ്പൽ പൊളിച്ചാൽ എന്താ സംഭവിക്കാൻ പോണത്? നിങ്ങളാൽ ഇതിലുള്ള ആളുകൾ മുങ്ങാൻ പോവുകയാണ്. അതൊന്ന്, ഇവരൊരു കൂലിയും വാങ്ങാതെ നമ്മൾ എന്ത് ചെയ്തത്? അവരുടെ കപ്പൽ ടാക്സിയാണ്, പൈസക്ക് ആളുകൾ എത്തിക്കുന്ന കപ്പലാണ്. നമ്മളോടൊരു കൂലിയും വാങ്ങാതെയാണ് ഇവർ ഈ കപ്പൽ കയറ്റിയത്. എന്നിട്ട് നിങ്ങൾ ആ കപ്പൽ പൊളിച്ചു, അതിന്റെ ആളുകൾ അതിനാൽ എന്താ ഉണ്ടാകുക? മുങ്ങി പോകും കടലിൽ. ലഖദ് ജിത്ത ഷെയ്അൻ ഇമ്ര, വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആണയിട്ട് എന്ത് ചെയ്യാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉറപ്പിച്ച് പറയുകയാണ് ആരോട്? ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിയോട്. ഇവിടെ ഇമ്ര എന്ന് പറഞ്ഞാൽ അതാണ്, ഇമ്ര എന്ന് പറഞ്ഞാൽ വളരെ ഫദീആയ, ഗൗരവപ്പെട്ട ഒരു കാര്യം എന്നർത്ഥത്തിൽ. പിന്നെ ചരിത്രത്തിൽ കാണാം, പിന്നെ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ലഖദ് അമീറ അമ്രു പിന്നെ ഇബിൻ അബി കബ്ശ എന്ന് പറയുന്നുണ്ട്. അതായത് പിന്നെ ഹിറോക്ലിയസ് രാജാവിന് മുമ്പിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്തെത്തി. ഹിറോക്ലിയസ് രാജാവിന് മുമ്പിൽ സിറിയയിൽ റസൂലുള്ളാഹിന്റെ കത്തെത്തി. റസൂലുള്ളാഹി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ദാവത്ത് നടത്തിയിട്ട്, അപ്പോൾ ആ കത്തിനെ കുറിച്ചുള്ള ഒരു വിവരം പിന്നെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഹിറോക്ലിയസ് മക്കയിൽ നിന്ന് കച്ചവടത്തിന് വന്ന ആളുകൾ അന്വേഷിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ അന്ന് ഇവിടെ സിറിയയിലുണ്ട്. അപ്പൊ അബൂ സുഫിയാനെയും കൂട്ടരും വിളിച്ചു. അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ ശത്രുവാണ്. അപ്പൊ അബൂ സുഫിയാനെ വിളിപ്പിച്ച്, കൂടെ ആളുകളെയും വിളിപ്പിച്ചു. അങ്ങനെ അബൂ സുഫിയാനെ മുന്നിൽ നിർത്തിയിട്ട് കൂടെ ഉള്ളവരൊക്കെ ബാക്കിൽ നിർത്തി അബൂ സുഫിയാന്റെ കളവ് പറഞ്ഞിട്ട് ഒക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹിറോക്ലിയസ് എന്ത് ചെയ്യാണ്? ഇസ്ലാമിലെ മതങ്ങളെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാണ്, ഓരോ കാര്യങ്ങൾ ചോദിക്കാണ്. എന്താണ് മുഹമ്മദിനെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ കുടുംബം എന്താണ്? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അദ്ദേഹം ഇതിന് കൂലി ചോദിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത് സാധാരണക്കാരാണോ, പാവങ്ങളാണോ, അതല്ല നനാട്ട്യന്മാരാണോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാണ്. നിങ്ങൾക്കും അദ്ദേഹത്തിനും ഇടയിൽ യുദ്ധം നടന്നിട്ടുണ്ട്, ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കാണ്. അപ്പൊ അബൂ സുഫിയാന് സത്യമല്ലാതെ പറയാൻ ഒരു വകുപ്പില്ല. കാരണം ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഹിറോക്ലിയസിന്റെ ചോദ്യവും ആ വേദി ഹിറോക്ലിയസ് അങ്ങനെ ഒരുക്കിയതും. അങ്ങനെ ഈ ചോദ്യമൊക്കെ കേട്ടിട്ട് പിന്നെ അവസാനം പിന്നെ അബൂ സുഫിയാനോട് ഹിറോക്ലിയസ് പറയുന്നുണ്ട്, നീ പറയുന്നത് സത്യമാണ് എങ്കിൽ എന്റെ കാലി വെച്ച ഇടം ആ പ്രവാചകന് മുഹമ്മദ് കീഴ്പ്പെടുത്തുന്ന ഒരു നാളെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് അബൂ സുഫിയാൻ ഈ വിചാരണയ്ക്ക് ശേഷം അബൂ സുഫിയാൻ മക്കയിലെത്തിയിട്ട് മക്കത്തുള്ള തന്റെ അവിടെയുള്ള കാഫിര്യങ്ങളുണ്ടല്ലോ അവരോട് പറയുന്നുണ്ട്, ലഖദ് അമീറ അമ്രു ഇബ്നു അബി കബ്ശ, ഇബ്നു അബി കബ്ശയുടെ കാര്യം വളരെ ഗൗരവമായിരിക്കുന്നു. അവിടെ ഇബ്നു അബി കബ്ശ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ഇബ്നു അബി കബ്ശ എന്ന് അവർ പറയുന്നത് റസൂലിനെ കുറിച്ചാണ്. ഇബ്നു അബി കബ്ശ എന്ന് അവർ പറയുന്നത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം വളരെ ഗൗരവമായിരിക്കുന്നു, റോമിലെ രാജാക്കന്മാർ വരെ മുഹമ്മദിനെ ഭയക്കുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? അബൂ സുഫിയാന് ഇവിടെ മക്കയിൽ വന്നിട്ട് പറഞ്ഞത്. അപ്പൊ അവിടെ അബൂ സുഫിയാന്റെ പ്രയോഗതാണ് അമീറ എന്നാണ്. അതിൽ നിന്നാണ് ഈ ഇമ്ര, ലഖദ് ജിത്ത ഷെയ്അൻ ഇമ്ര, നിങ്ങൾ വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പ്രതികരിച്ചു. അപ്പൊ ഖിദർ قال الم اقول انك لن تستطيع معي صبرا قال ഖിദർ ചോ പറഞ്ഞു الم اقول ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നക തീർച്ചയായും താങ്കൾ ലം തസ്തതിയ മഅയ സബ്ര എന്താ ആ എന്നോടത്ത് ക്ഷമിക്കുവാൻ താങ്കൾക്ക് ആവുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഖിദർ ഉണർത്തുകയാണ് അലം അഖുൽ ഇന്നക ലം തസ്തതിയ മഅയ സബ്ര എന്നോടത്ത് ക്ഷമിക്കുവാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഖാല അബു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലാ തുആഖിദ്നി ബിമാ നസീത് ലാ തുആഖിദ്നി നിങ്ങൾ എന്നെ പിടികൂടരുത് എനിക്കതിൽ നടപടി ഒന്നും എടുക്കരുത് എന്നർത്ഥം ലാ തുആഖിദ്നി നിങ്ങൾ എന്നെ പിടികൂടരുത് ലാ തുആഖിദ് താങ്കൾ പിടികൂടരുത് നീ എന്നെ എന്നാണ് എനിക്കെതിൽ നടപടി സ്വീകരിക്കരുത് എന്ന ഉദ്ദേശം ബിമാ നസീത് ഞാൻ മറന്നത് കാരണത്താൽ മാ നസീത്തു എന്ന് പറഞ്ഞാൽ മാ എന്നുള്ളത് മസ്ദരിയാണ് നസീത്തു എന്റെ മറവി എന്നുള്ള ഉദ്ദേശം ബാ സബബിയ എന്റെ മറവി കാരണത്താൽ നിങ്ങൾ എന്നെ പിടികൂടരുത് എനിക്കതിൽ നടപടി സ്വീകരിക്കരുത് എന്നാണ് ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അഭ്യർത്ഥിച്ചു ലാ തുആഖിദ്നി നിങ്ങൾ എന്നെ പിടികൂടരുത് ബിമാ നസീത്തു ഞാൻ മറന്നത് കാരണത്താൽ ഈ മാ എന്നുള്ളത് മസ്ദരിയാണ് നസീത്തു ഞാൻ മറന്നത് കാരണത്താൽ നിങ്ങൾ എനിക്കതിൽ നടപടി സ്വീകരിക്കരുത് നിങ്ങൾ എന്നെ പിടികൂടരുത് വലാ തുർഹഖ്നി മിൻ അംരി ഉസ്ര വലാ തുർഹഖ്നി വാവ് അത്ഫിലത് ലാ തുർഹഖ്നി നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് ലാ തുകല്ലിഫ്നി അല്ലെങ്കിൽ ലാ തുജ്ബിർനി ലാ തുർഹഖ്നി നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് മിൻ അംരി എന്റെ കാര്യത്തിൽ ഉസ്റൻ ഉസ്റൻ എന്നാ പ്രയാസം എന്റെ കാര്യത്തിൽ പ്രയാസകരമായ ഒന്നിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത് അത് എനിക്ക് പ്രയാസകരമായ ഒരു കാര്യത്തിന് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ യാത്ര തുടരുകയാണല്ലോ ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് ഞങ്ങളോടൊപ്പം അപ്പോ എനിക്ക് പ്രയാസകരമായ ഒരു കാര്യത്തിന് നിങ്ങൾ നിർബന്ധിക്കരുത് എന്ന അതെന്താ ഇനി വരണ്ട കുടിക്കോയിക്കോന്ന് പറയരുത് എന്നർത്ഥം അതാണ് വലാ തുർഹഖ്നി നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദറിനോട് പറയാണ് മീൻ അംരി എന്റെ കാര്യത്തിൽ ഉസ്റൻ പ്രയാസകരമായ ഒരു കാര്യത്തിൽ ഫന്തലഖ ഹത്താ ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ് ലഖദ് ജിഅത ശൈഅൻ നുക്ര ഫന്തലഖ ഇൻതലഖ അവർ പോയി ഫസ്തീനാഫിന്റെ ഇൻതലഖ അവർ രണ്ടുപേരും പോയി മൂസയും ഖിദറും പോയി ഹത്ത ഇദാ ലഖിയ ഗുലാമൻ എന്താ ഹത്ത ഏതുവരേക്കും ഇദാ ലഖിയ അവർ രണ്ടുപേരും കണ്ടു ഗുലാമൻ ഒരു ഗുലാമിന് കുട്ടിയെ ഗുലാം എന്നാ കുട്ടി കുട്ടി ഏകദേശം പ്രായപൂർത്തിയോട് അടുത്തൊരു കുട്ടി എന്ന രാഷ്ട്രീയം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചെറിയ കുട്ടിയല്ല പ്രായപൂർത്തിയോട് അടുത്ത കുട്ടിയാണ് ലഖിയ അവർ രണ്ടുപേരും കണ്ടു ഗുലാമൻ ഒരു കുട്ടിയെ ഫഖതലഹു അങ്ങനെ കണ്ട ആ സമയം ഫഖതലഹു ഖിദർ ആ കുട്ടിയെ കൊന്നു കളഞ്ഞു ഖതലഹു എന്ന കൊന്നു ആ കുട്ടിയെ ഖിദർ കൊന്നു ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു കുട്ടിയെ കൊന്നു ഹദീസിൽ കാണാം തല പിരിച്ചാണ് കൊന്നത് ശരിവായത്തിൽ അർത്ത് എന്ന രീതിയിലുണ്ട് ശരിവായത്തിൽ ഞാൻ നോക്കിയിട്ടില്ല തല പിരിച്ചു കൊന്നു എന്നുള്ളതാണ് ഹത്ത ഇദാ ലഖിയ ഗുലാമൻ ഫഖതലഹു ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയെ ഗുലാമിനെ കൊന്നു ഖാല അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അഖതൽത നഫ്സൻ സകിയതൻ അഖതൽത നിങ്ങൾ കൊന്നു കളഞ്ഞുവോ വധിച്ചുവോ നഫ്സൻ സകിയതൻ സകിയതായ ഒരു നഫ്സിനെ സകിയത് എന്നാണെന്താ സാക്കിയത് എന്നും ഖിറാഅത്തുണ്ട് നഫ്സൻ സാക്കിയ എന്നുണ്ട് സക്കിയ എന്നുണ്ട് സകിയത് എന്ന് പറഞ്ഞാല് പിന്നെ തെറ്റ് ചെയ്യാത്ത പാപനമായ അഖതൽത നഫ്സൻ സകിയതൻ തെറ്റ് ചെയ്യാത്ത പാപനമായ ഒരു നഫ്സിനെ ശരീരത്തെ നിങ്ങൾ വധിച്ചുവോ ബിഗൈർ നഫ്സിൻ, എന്താ ബിഗൈർ നഫ്സിൻ എന്ന് പറഞ്ഞാൽ ആ മറ്റൊരു ശരീരത്തിന് പകരമായിക്കൊണ്ടല്ലാതെ. എന്താ ഉദ്ദേശം പറയാം? ലഖദ് ജിത ശൈ അൻ നുക്ര, ലഖദ് ജിത്, തീർച്ചയായും താങ്കൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ലഖദ് നമ്മൾ ഇവിടെ വല്ലാഹി ലഖദ് ജിത ആണ്, ഇവിടെ മോള് പറഞ്ഞതുപോലെ തന്നെ വല്ലാഹി ലഖദ് ജിത എന്നുള്ള ഉദ്ദേശം. ലഖദ് അള്ളാഹുവാണേ തീർച്ചയായും, ജിത താങ്കൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഷൈ അൻ നുക്ര, ഷൈ അൻ നുക്ര, നുക്രായ ഒരു കാര്യം. നുക്ർ എന്നാണ് അവിടെ മുൻകർ. എന്താ മുൻകർ? മുൻകറായ കാര്യം എന്നാണ് ആ നിഷിദ്ധമാണ്, എതിർക്കപ്പെടേണ്ടതാണ്, തിന്മയാണ്, എതിർക്കപ്പെടേണ്ട ഒരു തിന്മ, മോശത്തരം, അത് നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഹദീസിൽ, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ, കപ്പൽ യാത്ര ഇങ്ങനെ തീർന്ന്, അങ്ങനെ കപ്പൽ ഇറങ്ങിയിട്ട് കടൽ തീരത്തിലൂടെ നടക്കുകയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദറും. അപ്പോഴാണ് ഒരു സംഘം കുട്ടികൾ കളിക്കുന്നുണ്ട്, സംഘം കുട്ടികൾ കളിക്കുന്നത് കണ്ട്. അങ്ങനെ ആ കുട്ടികളെ കളിക്കുന്നിടത്തെത്തിയപ്പോൾ അതിലൊരു കുട്ടിയെ കണ്ടു, രണ്ടുപേരും മൂസയും ഖിദറും. ഫഖതലഹു, ഖിദർ എന്ത് ചെയ്തു? ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം, ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ആ ഖതൽത നഫ്സൻ സക്കിയത്തൻ, സക്കിയത്തായ ഒരു നഫ്സിനെ നിങ്ങൾ കൊന്നു. സക്കിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഹസനാത്തുകൾ രേഖപ്പെടുത്തും, സയ്യിആത്തുകൾ രേഖപ്പെടുത്തൂല. ഹസനാ, കുട്ടികൾ ചെയ്യുന്ന നന്മകൾ അത് അവർക്ക് അനുകൂലമായിട്ട് രേഖപ്പെടുത്തും. കുട്ടികളുടെ സയ്യിആത്ത്, തിന്മകൾ അവർക്കെതിരിൽ എഴുതൂല, രേഖപ്പെടുത്തൂല. കാരണം കുട്ടികളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് വിധിവിലക്കുകളുടെ തൂലിക ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ തെറ്റുകൾ അതിനാൽ അവർ പിടികൂടപ്പെടില്ല. അതുകൊണ്ടാണ് നഫ്സൻ സക്കിയത്തൻ എന്ന് പറഞ്ഞത്, തെറ്റ് ചെയ്യാത്ത ഒരു പിന്നെതിന് ശരീരത്തെ നിങ്ങൾ കൊന്നോ എന്ന് ചോദിച്ചത്. പിന്നെ ഒരു നഫ്സിനെ കൊല്ലാം, എങ്ങനെ കൊല്ലാം? ഒരു നഫ്സിന് പകരമായിട്ട്, ഒരു നഫ്സിന് പകരമായിട്ട് കൊല്ലാം. വഖത്തബ്ന അലൈഹിം ഫീഹ അന്ന നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐൻ, പ്രതിക്രിയയായിട്ട്, ഖിസാസായിട്ട് കൊല്ലാം അല്ലേ. ഖിസാസായിട്ട് കൊല്ലാം. ഖിസാസായിട്ട് എങ്ങനെ കൊല്ലേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽന ലി വലീഹി സുൽത്താന. വമൻ ഖുതില മദ്ലൂമൻ, ഒരാൾ മർദ്ദിക്കപ്പെട്ട നിലക്ക്, ഒരാൾ കൊല്ലപ്പെട്ട്, അന്യായമായിട്ട് ഒരാൾ കൊല്ലപ്പെട്ട് എങ്കിൽ, ഫഖദ് ജഅൽന ലി വലീഹി സുൽത്താന, ആ കൊല്ലപ്പെട്ടവന്റെ ബന്ധുവിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൊന്നവനെ കൊല്ലാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. മനസ്സിലായി? അതിനാണ് എന്ത് പറയാ, ഖിസാസ് എന്ന് പറയാ. കൊല്ലപ്പെട്ടവന് കൊല്ലാൻ വരുമല്ലോ, അവനേതായാലും ഖലാസ് കഴിഞ്ഞ്. പിന്നെ കൊല്ലപ്പെട്ടവന്റെ ബന്ധുവിനാണ് അധികാരമുള്ളത്. അപ്പൊ ആ ബന്ധുവിന് അല്ലാഹു സുബ്ഹാനഹു തആല അധികാരം നൽകിയിട്ടുണ്ട് ഘാതകനെ എന്ത് ചെയ്യാന്, പ്രതിക്രിയ ചെയ്യാൻ. അതിരിഷ്കാലാണ് ഇവിടെ. കുട്ടിയാണ് കൊന്നത് എങ്കിൽ, നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കൊന്നിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ പാടില്ല. കുട്ടികൾ കൊന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? കുട്ടിയാണ് കൊന്നതെങ്കിൽ ആ കുട്ടീനെ അതിന് പ്രതിക്രിയ ആയിട്ട് കൊല്ലാൻ പാടില്ല. ഇസ്ലാമത്തിന്റെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം പൂർവികരുടെ ശരീരത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ ഒരു വേള പിന്നെ ഇത് പിന്നെ കുട്ടിയാണെങ്കിലും പ്രതിക്രിയയിൽ കൊല്ലാം എന്നുള്ളത്, പറ്റ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഈ ഗുലാം എന്നുള്ളതിന് ആ ഗുലാം പ്രായപൂർത്തിയോട് അടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താ, ഈ ചോദ്യം വന്നത് കാരണത്താൽ വകതിരിവെത്തിയ പ്രായപൂർത്തിയോടടുത്ത ഗുലാമായിരുന്നു ഈ കുട്ടി, മനസ്സിലല്ലേ. അതുകൊണ്ടാണ് ആ കുട്ടിന്റെ വിഷയത്തിൽ ആ ഖതൽത നഫ്സൻ സക്കിയതൻ ബിഗൈരി നഫ്സിൻ എന്ന് പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കുട്ടികൾ കൊല നടത്തിയിരുന്നെങ്കിൽ അതിന് പ്രതിക്രിയയായിട്ട് എന്തെങ്കിലും കുട്ടികളെ കൊല്ലൂല. തൈബ്, ഫന്തലക ഹത്ത ഇദ ലഖിയ ഗുലാമൻ ഫഖതലഹു ഖാല അഖതൽത നഫ്സൻ സക്കിയതൻ ബിഗൈരി നഫ്സിൻ. അപ്പൊ എന്താ, ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ പറ്റുള്ളൂ? അയാൾ വേറൊരാളെ കൊന്നതിന് പ്രതിക്രിയയായിട്ടേ കൊല്ലാൻ പാടുള്ളൂ. അല്ലാതെ അന്യായമായിട്ടൊരു മനുഷ്യന്റെ രക്തം ചിന്താനോ അയാളുടെ ജീവൻ നഷ്ടപ്പെടുത്താനോ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദറിനോട് പറഞ്ഞു, ലഖദ് ജിഇത ഷൈഅൻ നുക്ര, ലഖദ് ജിഇത ഷൈഅൻ മുൻകറ എന്നർത്ഥം. ലഖദ് എന്നാ വല്ലാഹി ലഖദ്, തീർച്ചയായും നിങ്ങൾ എത്തിച്ചിരിക്കുന്നു ഷൈഅൻ നുക്ര, വളരെ മോശകരമായ എതിർക്കപ്പെടേണ്ട ഒരു കാര്യം. നമുക്ക് ഈ നുക്ര എന്നുള്ളത് ഇവിടെ ഇതിനു മുമ്പ് വന്നില്ലേ, ഇവിടെ വന്നാണല്ലോ. فحاسبناها حسابا شديدا وعذبناها عذابا نكرا. ഇവിടെ ഇവിടെ വന്ന് തലാഖിന്റെ അവസാനത്തിൽ, തലാഖില മുംതഹിനയില, തലാഖിലെ وكأي من قرية أتت أمر بها ورسلي فعذبناها عذابا شديدا. وكأي من قرية أتت أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا. سورة طلاق نفسان تلا. لا لا سورة طلاق نفسان تلا. طيب. فامتلك حتى إذا لقي غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. ഈ ഖുർആൻ ഓർക്കുക എന്ന് പറഞ്ഞെങ്കില് അത് പിന്നെ നമ്മൾ ഈ മുറാജായും അതേപോലെ തന്നെ ഓത്തുണ്ടല്ലോ, അത് ശരിക്ക് നമ്മൾ വിശുദ്ധ ഖുർആനെ നമ്മൾ ശരിക്ക് തആഹുദ് നടത്തണം. തആഹുദ് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഒട്ടകത്തെ പോലെയാണ്, ഒട്ടകത്തെ പോലെയാണ്. എന്താ ഒട്ടകത്തിന്റെ പ്രത്യേകത? ഒട്ടകത്തെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും, ചെറിയൊരു കയറുകൊണ്ട് തടഞ്ഞിട്ടാൽ മതി, ഒട്ടകം അവിടെ നിൽക്കും. അതേസമയം ഒട്ടകത്തെ ഊരിവിട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടകം അതിന്റെ പാട്ടിന് പോകും. ഒട്ടകം പാട്ടിന് പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് പോകും, പിന്നെ തെരഞ്ഞ് നേരം വെളുപ്പിക്കണം, അങ്ങനെ പോകും ഒട്ടകം. അതേപോലെയാണ് ഖുർആൻ എന്നാണ്. ഖുർആൻ നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഖുർആൻ അവിടെ നിൽക്കുള്ളൂ. ഖുർആൻ നമ്മൾ ശരിക്ക് പിന്നെ ഓതി തആഹുദ് നടത്തിയിട്ട് നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഇത് ചെയ്യണം. ഒരു സ്ഥലത്ത് നമ്മളിപ്പോ ഇത്രയേ ഖുർആൻ ഓതിയിട്ട് നമ്മളത് പിന്നെ ഒന്ന് ഉറപ്പിക്കാതെ പോണതുകൊണ്ടാണ് പലതും കേട്ടതായിരിക്കും, എന്നാലും പിന്നെയും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. അതേപോലെ തന്നെ അത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂല. അപ്പൊ നമ്മൾ ഖുർആനെ ശരിക്ക് മുറാജ ചെയ്തിട്ട് നമ്മൾ അതിനെ തആഹുദ് നടത്തണം, അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ചില പിന്നെ അത് അത് അതാണ് നമുക്ക് എപ്പോഴും ഒരു ഖൈർ നേടിത്തരിക. ഹജ്ജാജ് ഇബ്നു യൂസഫ് നോക്കി, നിങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ചരിത്രത്തിൽ പറയണ എന്താ, വളരെ ക്രൂരനാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ് അല്ലെ. രക്തം ചിന്തി മനുഷ്യരെ കൊന്ന് ഹറമുകളെ പിന്നെ ഹറമുകളിൽ വരെ യുദ്ധം നടത്തിയ ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. പക്ഷെ ചരിത്രത്തിൽ അയാൾക്ക് ചരിത്രം സൂക്ഷിച്ച ഒരു സംഗതിയുണ്ട്, ഒരു നന്മ. അതെന്താ, ഹജ്ജാജ് ഇബ്നു യൂസഫ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഖുർആൻ ഹാഫിളാണ്. ഹജ്ജാജ് എന്ന് പറഞ്ഞെങ്കിൽ രക്തം മനുഷ്യരക്തം ചിന്തുന്നതിൽ ഹജ്ജാജിന് യാതൊരു ലജ്ജയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു, മനസ്സിലായല്ലേ. പിന്നെ അറിയപ്പെട്ട സാഹിത്യകാരന്മാർ എണ്ണപ്പെടുന്ന അക്കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ നാലാണ്, അതിലൊരാളാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. അതുകൊണ്ട് തന്നെ തലപ്പാവും താണ്ടിയുള്ള ആളുകൾ അങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് ഇവരുടെ പ്രസംഗമൊക്കെ കേൾക്കണം. ഇന്നീല അറൂസൻ കത് ഐനഅസ് വഹാന ഖിതാഫുഹ വഇന്നീല സായിബുഹ. തലകെട്ടിട്ട് മനുഷ്യന്മാരെ നോക്കിയിട്ട് പറയാണ്, കുറെ തലകൾ പഴുത്ത് പാകായിട്ടുണ്ട്, ആ പഴങ്ങൾ ഇറക്കി വെക്കാൻ ടൈമായിട്ടുണ്ട്, അതിറക്കാൻ ഞാൻ വന്നിരിക്കുകയാണ് എന്നാണ് വാളെടുത്തിൽ പ്രസംഗിക്കുന്നത്. അതായത് നിങ്ങളെ കൊല്ലാണിപ്പോ ഞാൻ എന്നാണ് പറയുന്നത്, കൂഫയിലെ പള്ളിയിലെ പ്രസംഗമാണ്. അങ്ങനെ മനുഷ്യരെ വധിക്കുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാത്ത ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. ഹറമിൽ, മക്കത്തെ ഹറമിൽ, മനസ്സിലല്ലേ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോട് യുദ്ധം ചെയ്തിട്ട് ഹറമ് കത്തി. അതേപോലെ തന്നെ വലിയ അക്രമങ്ങൾ മദീനയിൽ ഹറയിൽ നടന്ന പിന്നെ യുദ്ധത്തിൽ എത്ര രക്തം ചിന്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഹജ്ജാജ് ഇബ്നു യൂസഫിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ വളരെ മോശമായിട്ടുള്ള വാർത്തകളാണ് ഹജ്ജാജിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ചരിത്രത്തിൽ അദ്ദേഹത്തിന് സൂക്ഷിച്ചൊരു സംഗതി, അദ്ദേഹം ഖുർആൻ ഹാഫിളായിരുന്നു എന്ന് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന്റെ ഹിഫ്ള്, ഖുർആനിലുള്ള ഹിഫ്ള് ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹം പിന്നെ ഒരിക്കൽ ഒരു പെണ്ണ് അദ്ദേഹത്തോട് സംവദിക്കാൻ സംസാരിക്കാണ്. അപ്പൊ ആ പെണ്ണ് പറയാണ്, ഖുർആന്റെ കല്ല വല്ലാഹി ലദീ ഹദഫ കല്ല, അതായത് കല്ല എന്നുള്ള പദം പിന്നെ കല്ല എന്നുള്ളതുണ്ടല്ലോ, കല്ല ഇന്നഹത്ത ദിക്ര, ഈ കല്ല എന്നുള്ളത് പിന്നെ ആ പെണ്ണ് പറയാണ്, മുസഫിന്റെ ആദ്യ പകുതിയിൽ നിന്ന് കല്ല, മുസഫിന്റെ ആദ്യ പകുതിയിൽ കല്ല അനുസ്മരിക്കാതിരുന്ന അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് സംസാരിക്കണം ഹജ്ജാജിനോട്. മുസഫിന്റെ ആദ്യ പകുതിയിൽ കല്ല പറയാതിരുന്ന അള്ളാഹുവാണേ സത്യം. മനസ്സിലെ? അപ്പൊ ഹജ്ജാജ് ബിൻ യൂസഫ് ഉടനെ ഖുർആൻ എന്ത് ചെയ്യാണ്? മനസ്സിൽ മുറാജ ചെയ്യാണ്. അപ്പൊ ശരിയാണ്, കെല്ല ഇവിടെല്ല ഖുർആനിലെ ആദ്യത്തെ 15 ജുസയിലില്ല. അള്ളാഹു കെല്ല എന്ന് പറഞ്ഞത് ഇവിടെ മാത്രമേ ഉള്ളൂ. മുസ്തഫിന്റെ അവസാനത്തെ 15 ജുസയിലേ പറഞ്ഞിട്ടുള്ളൂ. കെല്ല ഒരിക്കലും 15 ജുസ തുടക്കത്തിലുള്ളതിലില്ല. അത് മുസ്തഫ് ചരിത്രം പറയാണ്. ഹജ്ജാജ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്ത്? ഖുർആൻ കണ്ടു മുഴുവൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് അദ്ദേഹം കാണുകയാണ് എന്ത്? കെല്ല എന്നുള്ളത് ഖുർആന്റെ തുടക്കത്തിലെ 15 ജുസയിലില്ല. അത് കാരണത്താൽ ആ പെണ്ണിനെ ഹജ്ജാജ് മോചിപ്പിക്കുക, ഇല്ലെങ്കിൽ ഹജ്ജാജിന്റെ വാളിന് ആ പെണ്ണ് വേറെയാണ്. പക്ഷെ പെണ്ണിനെ മോചിപ്പിച്ച് ഒഴിവാക്കി, കാരണം പിന്നെ ആ പെണ്ണ് ഇത് പറഞ്ഞത് കാരണത്താൽ. മാത്രമല്ല ഹജ്ജാജ് ആ സമയം എന്ത് ചെയ്ത്? ഖുർആന് മനസ്സിൽ ഓർത്ത് അതിൽ കല്ലല്ല എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്ത്. ഇത് ചരിത്രത്തിൽ ഹജ്ജാജിന് സൂക്ഷിച്ചു ചരിത്രം. എന്തുകൊണ്ട്? അദ്ദേഹം ഖുർആനെ പരിഗണിച്ചത് കൊണ്ട്, ഖുർആനെ പരിഗണിച്ചത് കാരണത്താൽ. നമ്മൾ ഖുർആൻ എത്ര കണ്ട് പരിഗണിക്കുന്നു, ആ പരിഗണന അത് പഠിച്ചവന്റെ അടുത്ത് നമുക്ക് ഉണ്ടാവും. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. കുറെ ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ഇന്നലെ ഒരു സംഭവം പറഞ്ഞില്ലേ, ബസ്സില് എന്താ പിന്നെ ഖലീഫ മഅ്മൂന്റെ അടുക്കൽ ഒരു യഹൂദൻ വന്ന സംഭവം. ഒരു ജൂതനായ സുന്ദരനായ സുമുഖനായ ഒരു പിന്നെ വ്യക്തി ഖലീഫ മഅ്മൂന്റെ അടുക്കൽ വന്ന്, ഖലീഫ മഅ്മൂൻ അബ്ബാസി ഖലീഫ മഅ്മൂന്റെ അടുക്കൽ വന്ന്. അപ്പൊ ആ യുവാവിനെ കണ്ടപ്പോ ഖലീഫ മഅ്മൂന് വളരെ കൗതുകം. അപ്പൊ അയാൾ എങ്ങനെയെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഖലീഫ മഅ്മൂൻ അദ്ദേഹത്തിന് ഒരു ജോലി വരെ കൊട്ടാരത്തിൽ തയ്യാറാക്കാൻ റെഡിയാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞ് മഅ്മൂൻ, ഖലീഫ മഅ്മൂൻ പറഞ്ഞ് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതാണ് ആ ജൂതനോട്. അപ്പൊ ആ ജൂതന് ഭയങ്കര നീരസം. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, ഖലീഫന്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞ കേട്ടപ്പോ. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, ഒരു വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത്? ആ വ്യക്തി പിന്നെയും വരികയാണ് ഖലീഫ മഅ്മൂന്റെ സദസ്സിലേക്ക്, വീണ്ടും വരികയാണ് കൊട്ടാരത്തിൽ വരികയാണ്. പക്ഷെ അന്ന് കൊട്ടാരത്തിന് മുൻപ് അയാൾ ഇസ്ലാം സ്വീകരിച്ചിന്, ആ യുവാവ് ഇസ്ലാം സ്വീകരിച്ചു. പണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് പോയ വ്യക്തി ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് പിന്നെ കൊട്ടാരത്തിൽ വരുന്നത്. അപ്പൊ ഖലീഫ മഅ്മൂന്റെ അത്ഭുതം, നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത്, എന്ത് നിങ്ങൾ പഠിച്ചത്, എന്ത് നിങ്ങളെ സ്വാധീനിച്ചത്? അപ്പൊ ആ യുവാവ് പറയാണ്, അമീർ മൊമിനീൻ, ഞാൻ സുന്ദരമായി എഴുതും, കയ്യെഴുത്തിൻ്റെത് വളരെ ഹാൻഡ് റൈറ്റിംഗ് വളരെ സുന്ദരമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഈ സുന്ദരമായ എഴുത്ത് അതാണ് എന്റെ ജോലി തന്നെ. ഞാൻ എന്ത് ചെയ്ത്? ഞാൻ തൗറാത്ത് പകർത്തി എഴുതി, തൗറാത്ത് പകർത്തി എഴുതിയപ്പോൾ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കൂട്ടും ചെയ്ത്, തൗറാത്തിൽ നിന്ന് പലതും ഞാൻ കുറച്ചും ചെയ്ത്, കുറെ കൂട്ടി എഴുതി, കുറെ കുറച്ചും എഴുതി. പിന്നെ ഞാൻ ഇഞ്ചിയിൽ എഴുതി, ബൈബിൾ പകർത്തി എഴുതി. ബൈബിളിൽ ഞാൻ കുറെ കൂട്ടി, കുറെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വെട്ടിച്ചുരുക്കും ചെയ്ത്. ഞാൻ അതേപോലെ തന്നെ ഖുർആനും പകർത്തി എഴുതി, ഖുർആനിൽ ഇഷ്ടമുള്ളത് കൂട്ടി കുറെ കുറച്ച്, ഖുർആനിലുള്ളത് കുറെ കുറച്ച് കുറെ കൂട്ടി. ഞാൻ തൗറാത്ത് എഴുതിയതായിട്ട് ജൂത പുരോഹിതന്മാരുടെ അടുക്കൽ പോയി, മഠത്തിൽ ചെന്ന് ജൂതന്മാർക്ക് അത് പ്രദർശിപ്പിച്ചപ്പോൾ ജൂതന്മാർക്ക് വലിയ കൗതുകം, ഇത്ര സുന്ദരമായിട്ട് തോറ എഴുതിയാണ്. അവരെന്ത് ചെയ്ത്? വലിയ പൈസ തന്നിട്ട് അതിൻ്റെ അടുത്ത് വിലക്ക് വാങ്ങി. ഞാൻ എഴുതിയത് ജൂത പുരോഹിതന്മാർ വിലക്ക് വാങ്ങി. പിന്നെ ഞാൻ ചർച്ചിൽ ചെന്ന്, അവിടെയും പുരോഹിതന്മാരുണ്ട്, ഞാൻ ഇഞ്ചിയിൽ ബൈബിൾ എഴുതിയത് ഞാൻ കാണിച്ച്. അപ്പൊ ആ എഴുത്തിന്റെ ഭംഗി കണ്ടിട്ട് എന്ത് ചെയ്ത്? അവരെ നോക്കി വായിച്ചിട്ട് അവർ വലിയ വില തന്നിട്ട് എന്റെ അടുത്ത് അതും വാങ്ങി. മുസഹഫായിട്ട് ഞാൻ പകർത്തി ചെയ്ത ഖുർആൻ ഉണ്ടല്ലോ, അതായിട്ട് ഞാൻ വറാഖീങ്ങളുടെ അടുക്കലാണ് ചെന്നത്. വറാഖീങ് എന്ന് പറഞ്ഞാൽ ഈ കടലാസിന്റെ ആളുകളുണ്ടല്ലോ വിൽപ്പന നടത്തുന്നത്, ഓ അവരെ അടുത്ത് കാണിയാണ് ചെന്നത്. എന്നിട്ട് ഞാനത് അവർക്ക് പ്രദർശിപ്പിച്ച് അവരോട് പറഞ്ഞു നിങ്ങളിത് വാങ്ങണം എന്ന് പറഞ്ഞ്. അപ്പൊ അവരിങ്ങനെ മറിച്ചു നോക്കിയിട്ട് അതിങ്ങനെ വായിച്ചപ്പോ അവരെന്റെ മുന്നിൽ തന്നെ അവർ വലിച്ചെണ്ടെറിഞ്ഞ്. അവർ പറഞ്ഞു ഇത് ഖുർആനല്ല എന്ന് പറഞ്ഞു. ഇതിൽ ഖുർആനിലുള്ളതില്ല താനും, ഖുർആനില്ലാത്തത് പലതും ഇതിൽ നിങ്ങൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മുന്നിൽ നിന്ന് അവരതാണ് വലിച്ചെറിഞ്ഞ്. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ പുരോഹിതന്മാരടുത്ത് തോറാത്തില്ല, ചർച്ചിലുള്ള പുരോഹിതന്മാരടുത്ത് ബൈബിളും ഇല്ല. മുസ്ലിമീങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഖുർആനുണ്ട്. മുസ്ലിമീങ്ങളുടെ അടുക്കലുള്ളതാണ് ശരി. കാരണം ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, മറ്റേതൊന്നും ചെയ്യുന്നില്ല, സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് ബോധ്യമായി. ഇത് സത്യമാണെന്ന് എനിക്ക് അനുഭവത്തിലൂടെ തെളിഞ്ഞത് കാരണത്താലാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ആര് പറയാണ്? മഅ്മൂനോട്, ഖലീഫ മഅ്മൂനോട് ഈ യഹൂദൻ പറയാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഖലീഫ മഅ്മൂന്റെ മന്ത്രി യഹ്യ ഇബ്നുൽ അക്സും എന്ന് പറയുന്ന മന്ത്രിയുണ്ട്. ഖലീഫ മഅ്മൂന്റെ മന്ത്രി യഹ്യ ഇബ്നുൽ അക്സും ആ വർഷം ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോൾ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈനയെ മക്കയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മഅ്മൂന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് അനുസ്മരിക്കുകയാണ്. സുഫിയാൻ ഇബ്നു ഉയൈനയോട് പറയാണ് യഹ്യ ഇബ്നു അക്സും. അപ്പൊ യഹ്യ ഇബ്നു അക്സും പറയാണ്, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞതിന്റെ സത്യമാണ് അവിടെ പുലർന്നത്. ആ പറഞ്ഞ കാര്യം അത് സത്യമായിട്ട് പുലർന്നതാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. അതായത് തൗറാത്തിനെയും ഇഞ്ചീലിനെയും അല്ലാഹു സുബ്ഹാന തആല സംരക്ഷിക്കുവാനുള്ള ചുമതല ആരെ ഏൽപ്പിച്ചു? പുരോഹിതന്മാരെ ഏൽപ്പിച്ചു. ബിമസ്തഹ്ഫിളു മിൻ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബായ തൗറാത്ത് ഇഞ്ചീൽ അത് സംരക്ഷിക്കേണ്ട ചുമതല പുരോഹിതന്മാരെ ഏൽപ്പിച്ചു. പക്ഷെ പുരോഹിതന്മാരത് പാഴാക്കി. അതേസമയം വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളു, അതിനെ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹു അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാൻ അള്ളാഹു ഇവിടെ ആളുകളെ നിലനിർത്തിയിട്ടുണ്ട്. പഠിതാക്കളായി മനഃപ്പാഠമാക്കുന്നവരായിട്ട് ഇവിടെ ഖുർആനെ സംരക്ഷിക്കുന്നവർ അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റാനോ കുറക്കാനോ ആർക്കും സാധിക്കൂല. അതേസമയം മറ്റേത് ഏൽപ്പിച്ചത് പുരോഹിതന്മാരിലേക്കാണ്, അവരതിനെ പാഴാക്കി. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഈ രണ്ട് വചനങ്ങളുടെ പുലർച്ചയാണ് ഞാൻ ഈ മമൂന്റെ കൊട്ടാരത്തിൽ ഈ സംഭവത്തിൽ മനസ്സിലാക്കുന്നത് എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന യഹ്യ ഇബ്നു അക്സമിനോട് പ്രതികരിച്ചു എന്നാണ്. നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒരു സംഘം സാധാരണക്കാരുടെ മുമ്പിലാണ് ഖുർആൻ എന്ത് ചെയ്തത്, ഏറെ എഴുതി ഉള്ളത് കുറച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അവരന്നത് നോക്കിയിട്ട് വലിച്ചെറിഞ്ഞു. ആ യഹൂദൻ പറയാണ് എന്റെ മുന്നിൽ നിന്ന് അവർ എന്നെ മൈൻഡ് ചെയ്യാതെ, അയാളുടെ അധ്വാനാണല്ലത്, ഇത് ഖുർആനല്ല എന്ന് പറഞ്ഞാൽ അവർ വലിച്ചെറിയണ്ടായി. ഇന്നാണെങ്കിൽ അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ, അൽഹംദുലില്ലാഹ്. തൈഫ് നമ്മൾ നിർത്തുകയാണ്. കാല അലം അഖുൽ ലക ഇന്നക ലം തസ്തതി അമാ സബ്ര, ഇവിടെ അഖതൽത നഫ്സ സകിയതൻ ബിഗൈർ നഫ്സിൻ ലഖദ് ജിഇത ശൈഅൻ നുക്ര എന്ന് പറഞ്ഞപ്പോ കാല ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസയോട് ചോദിച്ചു, അലം അഖുൽ ലക, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നക ലം തസ്തതി അമാ സബ്ര, എന്നോടത്ത് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന്. അവിടെ ഇവിടെ നോക്കി നിങ്ങൾ അലം അഖുൽ എന്ന പറഞ്ഞു അല്ലേ, തൊട്ടു മുമ്പത്തിലൂടെ പറഞ്ഞു കാല അലം അഖുൽ, കാല അലം അഖുൽ ഇന്നക ലം തസ്തതി അമാ സബ്ര എന്നാണ്. ഇവിടെ നോക്കി നിങ്ങൾ കാല അലം അഖുൽ ലക്ക എന്നാണ്. കാരണം എന്താ, ആദ്യത്തേത് ഒരു സോഫ്റ്റ് ആയിട്ട്, ഇവിടെ കുറച്ച് ശക്തമായിട്ട് കാല അലം അഖുൽ ലക്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള ഗൗരവത്തിലാണ്. കാരണം എന്താണ്, ഇവിടെ രണ്ടാമതും എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ ക്ഷമിക്കാനാവാതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ കാല അലം അഖുൽ ലക് ഇന്നക ലം തസ്തതി അമാ സബ്ര എന്ന് പറഞ്ഞത്. ഇൻഷാല്ലാ ഈ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച അത് തുടർത്തി വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.